Assalamualaikum warahmatullahi wabarakatuh. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala muhammadin wa ala alihi wa ashabihi ajma'in. Amma ba'du. Ya ayyuhalladhina amanu attaqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. Rabbi shrahli sadri wa yassirli amri wa hlul uqdatan min lisani yafqahu qawli. Amin ya rabbil alamin. നമ്മളിന്ന് നോക്കുന്നത് ഇൻഷാഅള്ളാ ഇമാം സഅദി റഹ്മഹുള്ള രചിച്ച ഒരു മംബൂമയാണ്, ഒരു കവിത. അസ്സീറു ഇലല്ലാഹി വദ്ദാരിൽ ആഖിറ, വളരെ പ്രശസ്തമായ നൽകുമാണ്. അള്ളാഹുവിലേക്കും പരലോക ഭവനത്തിലേക്കുമുള്ള യാത്ര അല്ലെങ്കിൽ പാത എന്നുള്ള അർത്ഥമാണ് ഇതിന് വരുന്നത്. നമുക്കറിയാവുന്നതുപോലെ പ്രവാചകന്മാരുടെ എല്ലാം ദഅവത്തിന്റെ ഉസൂലുകൾ മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വതആലയെ പരിചയപ്പെടുത്തി കൊടുക്കുക. അല്ലാഹുവിന്റെ അസ്മാവുകൾ കൊണ്ട്, അല്ലാഹുവിന്റെ സിഫാത്തുകൾ, അല്ലാഹുവിന്റെ അഫ്ആലുകൾ, അങ്ങനെ അല്ലാഹ് എന്താണ് എന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. രണ്ടാമത്തേത്, ആ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. അഥവാ എന്ത് കർമ്മങ്ങളാണ് ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുക. മൂന്നാമത്തേത്, അങ്ങനെ അള്ളാഹുവിലേക്ക് അടുത്താൽ നാളെ പരലോകത്ത് അവർക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഇതാണ് ഉസൂലു ദഅവ എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങൾ. ഇതിനെതിരായതിനെ കുറിച്ച് താക്കീതും ചെയ്യണം. അപ്പോ ഈ കവിതയുടെ പേരിൽ തന്നെ ഈ മൂന്ന് കാര്യങ്ങളെയും ഷെയ്ഖു ഉൾക്കൊണ്ടിട്ടുണ്ട്. അസ്സീറു ഇലല്ലാഹി വദ്ദാരിൽ ആഖിറ, അള്ളാഹുവിലേക്കും പരലോക ഭവനത്തിലേക്കുമുള്ള യാത്ര. അപ്പൊ അള്ളാഹുവിലേക്ക് എന്നുള്ളത് അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു. പരലോക ഭവനം എന്നുള്ളത് അതുകൊണ്ട് ലഭിക്കുന്ന ഗുണങ്ങളെ പരിചയപ്പെടുത്തുന്നു. അസിയർ യാത്ര എന്നുള്ളത് അതിനുള്ള അമലുകൾ അഥവാ സുന്നത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്ന അമലുകൾ, അത് ചെയ്യുക എന്നുള്ളതും. അപ്പൊ ഈ കവിതയിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്കും പരലോക ഭവനത്തേക്കുമുള്ള നമ്മുടെ യാത്രയിൽ ഒരുപാട് മൻസിലുകളുണ്ട്, ഒരുപാട് സ്ഥാനങ്ങളുണ്ട്. ഓരോ മനുഷ്യനും എത്തിച്ചേരുന്ന സ്ഥാനങ്ങൾ അവന്റെ ഈമാൻ കൊണ്ടും അമാലുകൾ കൊണ്ടും മറ്റു പല കാര്യങ്ങൾ കൊണ്ടും നമ്മൾ ഓരോരുത്തരും എത്തിച്ചേരുന്ന സ്ഥാനങ്ങൾ. ഈ ഒരു വിഷയത്തെ വിശാലമായി ചർച്ച ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ളയുടെ മദാരിജുസ് സാലിക്കീൻ ബൈന ഇയ്യാക അബ്ദു വഇയ്യാക നസ്തഈൻ. മദാരിജുസ് സാലിക്കീൻ അഥവാ വഴി തെരഞ്ഞു പോകുന്ന ആളുകളുടെ ദറജകൾ, ഓരോ സ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ വളരെ കുറഞ്ഞ ബൈത്തുകളാണുള്ളത്, 17-18 ബൈത്തുകൾ. അപ്പൊ ഓരോ ബൈത്തുകളിലും അദ്ദേഹം ഓരോ മൻസിലുകളെ കുറിച്ച്, ഒരു മനുഷ്യൻ എത്തിച്ചേരുന്ന, ഒരു വിശ്വാസി എത്തിച്ചേരുന്ന ഓരോ സ്ഥാനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം അതിന്റെ മുഖദ്ദിമയിൽ പറയുന്നത് തന്നെ, ഇത് നാളെ സ്വർഗത്തിലേക്ക് നമ്മളെ നയിക്കുന്ന, നരകത്തിൽ നിന്ന് അകറ്റുന്ന ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ മാത്രം ഇബാദത്ത് ചെയ്യുക, അവനെ കുറിച്ചുള്ള മഅരിഫത്താണ്, അവനോടുള്ള ഹുബ്ബാണ്, അവനിലേക്ക് ഇനാബത്താണ്, അവനിലേക്ക് മടങ്ങലാണ്. എന്നാൽ നമ്മെ പോലെ തന്നെ അധിക ആളുകൾക്കും പറ്റുന്ന ഒരു പ്രശ്നം, ദുനിയാവിന്റെ ജീവിതത്തിനിടയ്ക്ക് പല ശഹവത്തുകളും പല ശുബ്ഹത്തുകളും ഈ ചിന്തയിൽ നമ്മളെ തെറ്റിച്ചു കളയും. അങ്ങനെ നമ്മൾ അള്ളാഹുവിൽ നിന്നും അള്ളാഹുവിനെ മറന്നു പോകുന്ന അവസ്ഥ, അത് നമ്മുടെ സ്വന്തത്തെ തന്നെ മറപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. അല്ലാഹു തആല പറഞ്ഞതുപോലെ, അങ്ങനെ ഏറ്റവും വലിയ അപകടത്തിലേക്ക് എത്തുന്ന അവസ്ഥ. അപ്പൊ ഈ കവിതയിൽ ഇൻഷാഅള്ളാ നമ്മൾ പറയുന്ന ഓരോ സിഫത്തുകളും അത് നമ്മിലുണ്ടോ എന്ന് നാം പരിശോധിക്കാം, അത് എത്തിപ്പിടിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അല്ലാഹു തആല എല്ലാ സ്ഥാനങ്ങളുടെയും ഉന്നതമായ അവസ്ഥകളിൽ നാം എത്തിക്കുമാറാകട്ടെ. അതിനൊന്നാമത്തെ ബൈത്ത് ഷെയ്ഖ് പറയുന്നു, سعد الذين تجنبوا سبل الردى وتيمموا لمنازل الرضوان. سعد الذين تجنبوا سبل الردى, സൗഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നു ആരാണോ നാശത്തിലേക്ക് എത്തിക്കുന്ന വഴികൾ ഒഴിവാക്കിയത് അവൻ സൗഭാഗ്യവാനായിരിക്കുന്നു. وتيمموا لمنازل الرضوان, അങ്ങനെ അവൻ ലക്ഷ്യം വെച്ചത് തൃപ്തിയുടെ മനസ്സിലാണ്, തൃപ്തിയുടെ സ്ഥാനത്തേക്കാണ് അവന്റെ ലക്ഷ്യം. ആരുടെ തൃപ്തി? അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ. ഇതാണ് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഒരു മൻസിൽ, മൻസിലുൽ യഖ്വ അഥവാ ഉണർച്ചയുണ്ടാകുക. അധിക ആളുകളും ഗഫ്ലത്തിലാണ്, ഞാൻ എന്തിനാ ജീവിക്കുന്നതെന്ന് അധികം ആളുകൾക്കും അറിയില്ല. എന്താണ് എന്റെ ഉത്തരവാദിത്വം എന്ന് അധികം ആളുകൾക്കും അറിയില്ല. ഞാൻ എന്തൊക്കെയാണ് ദുനിയാവിൽ ചെയ്യേണ്ടത് എന്ന് അധികം ആളുകൾക്കും അറിയില്ല. ഞാൻ എങ്ങോട്ടാണ് എത്തിച്ചേരേണ്ടത് എന്ന് അധികം ആളുകൾക്കും അറിയില്ല. അപ്പൊ ഈ അശ്രദ്ധയിൽ നിന്ന്, ഈ ഗഫ്ലത്തിൽ നിന്ന് മാറി യഖ്വ ഉണർവുണ്ടാവുക, എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊരു ബോധം, ആ ഉണർച്ചയിൽ ജീവിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം. അവൻ എല്ലാവിധ നാശത്തിലേക്ക് നയിക്കുന്ന എല്ലാ പാതയും അവൻ ഒഴിവാക്കും. എന്നിട്ട് അവൻ ലക്ഷ്യം വെക്കുന്നതോ അള്ളാഹുവിന്റെ തൃപ്തി എങ്ങനെ ലഭിക്കാൻ പറ്റുമോ ആ ലക്ഷ്യത്തിലേക്ക് അവൻ മുന്നിടും. അതാണ് ഒന്നാമത്തെ കാര്യം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. ഇത് ഈ കവിത ഇമാമ സഅദി റഹിമഹുള്ള തന്നെ തഅലീഖ് ചെയ്തിട്ടുണ്ട്, അടിക്കുറിപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹം എഴുതിയ കവിതയ്ക്ക് അദ്ദേഹം തന്നെ അടിക്കുറിപ്പ് എഴുതുമ്പോഴാണ് അതിന്റെ ഓരോ വരികളുടെയും യഥാർത്ഥ ആശയം നമുക്ക് ഏറ്റവും നന്നായി മനസ്സിലാവുക. ഒരു കവിത വായിച്ചിട്ട് നാം വിശദീകരിക്കുമ്പോൾ എന്താണ്, ചിലപ്പോൾ കവി ഉദ്ദേശിക്കുന്നതിന്റെ അപ്പുറത്തേക്കായിരിക്കും വായിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലാവുക. ഇത് അദ്ദേഹം തന്നെ ചെറിയ രീതിയിൽ വിശദീകരിക്കുന്നു. അദ്ദേഹം പറയുകയാണ്, ഇന്നഹും തജന്നബു തുറക്കൽ ഹുസ്റാൻ വതയമ്മമു തുറക്കൽ റിദ്വാൻ, എല്ലാവിധ നാശത്തിന്റെയും വഴി ഒഴിവാക്കും, തൃപ്തിയുടെ വഴി മാത്രം ലക്ഷ്യം വെക്കും. തജന്നബു തുറക്ക ഷൈത്താൻ, ഷൈത്താന്റെ പാതിയിൽ പാത ഒഴിവാക്കും. വഖസദു ഇബാദത്ത് റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ലക്ഷ്യം വെക്കും. അതുപോലെ തന്നെ നരകത്തിലേക്കുള്ള പാത ഒഴിവാക്കും, അനുഗ്രഹങ്ങളുടെ പാതയ്ക്ക് വഴിതെളിയിക്കും. തുറക്കൽ തറക്കു സയ്യിആത്ത് വഅമിലുൽ ഹസനാത്ത്, പാപങ്ങൾ ഒഴിവാക്കും, നന്മയിലേക്ക് അവൾ കൂടുതൽ മുന്നിടും. അങ്ങനെ അവരുടെ കൽബുകൊണ്ടും അവരുടെ നാവുകൊണ്ടും അവരുടെ അവയവങ്ങൾ കൊണ്ടുമെല്ലാം ഹറാമായ കാര്യങ്ങളിൽ നിന്ന് ഒഴിവാകുകയും വാജിബുകളും മുസ്തഹബുമായ കാര്യങ്ങളിൽ അവർ മുഴുകുകയും ചെയ്യും. അതുപോലെ അവരുടെ സ്വഭാവം ഏറ്റവും നല്ല സ്വഭാവത്തിലേക്കും ഏറ്റവും നല്ല സിഫത്തുകളിലേക്കും അവർ ശ്രദ്ധിക്കും, അതിനുവേണ്ടി പണിയെടുക്കും. ഇതാണ് ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ ബൈത്തിൽ പറയുകയാണ്, ഫഹുമുല്ലദീന അഖ്ലസൂ ഫീ മശീഹിം മുതശരഇന ബിശിർഅത്തിൽ ഈമാനി, ഫഹുമുല്ലദീന അഖ്ലസൂ ഫീ മശീഹിം, അവർ ഈ പറഞ്ഞ ആളുകൾ, ഈ സിഫത്തുകൾ പറയുന്ന ആളുകൾ, അഖ്ലസൂ ഫീ മശീഹിം, അവരുടെ ജീവിതത്തിൽ അവർ ഇഖ്ലാസ് ഉള്ളവരായിരിക്കും. മുതശരഇന ബിശിർഅത്തിൽ ഈമാനി, ഏതുപോലെ ഈമാനിന്റെ ഭാഗം നിലനിർത്തുന്ന ഷറഅ അനുസരിച്ചുകൊണ്ട്. അതായത് രണ്ട് കാര്യങ്ങൾ, ഇസ്ലാമിന്റെ അടിസ്ഥാന ഖായിദകൾ രണ്ടെണ്ണമാണ് ഷെയ്ഖോട് പറയുന്നത്. ഏതാണ്? അൽ ഇഖ്ലാസ് വൽ ഇത്തിബ. ഈ രണ്ട് കാര്യങ്ങളാണ് ദീനിന്റെ അടിസ്ഥാനം. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും. രണ്ട്, ആ കർമ്മങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതിനനുസരിച്ചുമായിരിക്കണം. ഇതാണ് ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതല്ലാത്ത അമലുകളെല്ലാം പൊളിഞ്ഞതാണ്. ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ളാഹ്, അദ്ദേഹം അഹ്സനു അമല അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല എന്നുള്ള ആയത്തിനെ വിശദീകരിക്കുമ്പോൾ അഹ്സനു അമല എന്നുള്ളതിന് അദ്ദേഹം പറയാറുണ്ട് അഖ്ലസുഹു വ അസ്വബുഹു, ഇഖ്ലാസ് ഉള്ളതും ഏറ്റവും ശരിയായതും. എന്നിട്ട് അദ്ദേഹം പറയും ഇഖ്ലാസ് ഉണ്ടായ ഒരമല് ചിലപ്പോൾ അസ്വബ് ശരിയായിക്കൊള്ളണമെന്നില്ല, ശരിയായ ഒരമല് ഇഖ്ലാസ് ഉള്ളതായിക്കൊള്ളണമെന്നില്ല. അഥവാ അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം, സുന്നത്തനുസരിച്ചുമായിരിക്കണം, ഇത് മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയുള്ളൂ. അപ്പൊ ഇത് രണ്ടാമത്തെ മനസ്സിൽ ഇഖ്ലാസിന്റെയാണ്, മനസ്സിൽ ഇഖ്ലാസിന്റെയാണ്. ഇഖ്ലാസ് അത് നമ്മൾ വളരെയധികം ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ പല ആളുകളും തിരിച്ചു പോകുന്നത് ആരും അറിയാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന അവസ്ഥ. അതിനപ്പുറത്തേക്ക് ഇബ്നു ഖയ്യിം റഹിമഹുള്ള മദാരിജ് സാലിഖീൻ വിശദീകരിക്കുന്നത് കാണാം. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഒരാൾ താൻ ചെയ്യുന്ന കർമ്മം സൃഷ്ടികൾ കാണുന്നുണ്ട് എന്നുള്ളത് മറന്നുപോകലാണ്. നമ്മളൊരു അമല് ചെയ്യാണ്, ആ അമല് സൃഷ്ടികൾ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുള്ള കാര്യം മറന്നുപോകും. എന്തുകൊണ്ടാണ്? അവൻ അള്ളാഹുവിലേക്ക് അത്രയധികം മുന്നിട്ടുകൊണ്ട്. അതാണ് ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ള പറഞ്ഞത്, ഒരാളൊരു കർമ്മം ജനങ്ങൾക്ക് വേണ്ടി ഒഴിവാക്കുകയാണെങ്കിൽ അത് റിയാ ആണ്, ഒരാളൊരു കർമ്മം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ അത് ശിർക്കുമാണ്. സത്യത്തിൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു അടിമയും അല്ലാഹു സുബ്ഹാനഹു വതആലയും മാത്രമുള്ള സിർറാണ്, രഹസ്യമാണ്. ഒരു മലക്കിനത് രേഖപ്പെടുത്താൻ സാധിക്കില്ല, അതുപോലെ തന്നെ ഒരു പിശാചിനെ അതിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല, അതുപോലെ തന്നെ സ്വന്തം നഫ്സിന് പോലും അതിൽ യാതൊരു പങ്കുമില്ല. അത് അല്ലാഹുവും അവന്റെ അടിമയും തമ്മിൽ മാത്രമുള്ള കാര്യമാണ് ഇഖ്ലാസ് എന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ ധാരാളം പണിയെടുക്കണം. ഏതൊരു കർമ്മവും അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മാത്രമാക്കാൻ, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റിയതുമാക്കാൻ. മൂന്നാമത്തെ ബൈത്തിൽ ഷെയ്ഖ് പറയുന്നു, വഹുമുല്ലദീന ബനൂ മജാസില സിയരിഹിം ബൈന അർജാ വൽ ഖൗഫി ലിദ്ദിയാനി വഹുമുല്ലദീന ബനൂ മനാസില സിയരിഹിം. അവർ, ആ കൂട്ടരുടെ പ്രത്യേകത, അവരവരുടെ യാത്രയുടെ സ്ഥാനങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് ബൈന അർജാ വൽ ഖൗഫി ലിദ്ദിയാനി, അവരുടെ ദീനിൽ റജാഇന്റെയും ഖൗഫിന്റെയും ഇടയിലായിക്കൊണ്ടാണ്. ഇതാണ് മൻസിലത്തുർ റജാ വൽ ഖൗഫ്, ഭയത്തിന്റെയും പ്രതീക്ഷയുടെയും അവസ്ഥ. നമുക്കറിയാം ഒരു മുഅ്മിനിന്റെ ഈമാൻ നിലനിൽക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾക്ക് നടുവിലാണ്. സൽഫുകൾ പറയുമായിരുന്നു, ഈമാനിന്റെ ഇബാദത്തിന്റെ മൂന്ന് അർക്കാനുകളായിട്ട് ഈ മൂന്ന് കാര്യങ്ങളെ പറയും, റജാ ഖൗഫു ഹബ്. അതിൽ റജാവും ഖൗഫു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷിയുടെ രണ്ട് ചിറക് പോലെയാണ്. ഈ രണ്ടെണ്ണം ഒരുപോലെയാകുമ്പോൾ ആ ഹുബ് എന്നുള്ള ശരീരം മുകളിലേക്ക് ഉയരും പക്ഷിയുടെ. അപ്പൊ റജാഇന്റെയും ഹൌഫിന്റെയും നടുവിലായിരിക്കും ഏത് സമയത്തും ഒരു വിശ്വാസിയുടെ സ്ഥാനം എന്ത് അവസ്ഥ എന്നുള്ളത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതിലൊന്ന് കൂടി ഒന്ന് കുറഞ്ഞു പോയാൽ ദീനിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റുന്ന അവസ്ഥയായിരിക്കും. അവൻ നന്മ ചെയ്താലും അവന് റജാവും ഹൌഫും ഉണ്ടാകും, അവൻ തിന്മ ചെയ്താലും അവന് റജാവും ഹൌഫും ഉണ്ടാവും. അതായത് ഒരു മുഅ്മിൻ ഒരു നന്മ ചെയ്താൽ അവന് റജാ എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആല എന്റെ കർമ്മം സ്വീകരിക്കുമെന്നുള്ളത്. അവന്റെ ഖൗഫ് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആല ഇതെങ്ങാനും സ്വീകരിക്കാതെ ഇരിക്കുമോ എന്നുള്ളത്. അമല് കബൂലാവുക എന്നുള്ള വലിയ വിഷയമാണ്. അതുപോലെ തന്നെ ഒരു പാപം ചെയ്താലോ, ഒരു തിന്മ ചെയ്തു പോയി, തിന്മ ചെയ്താൽ അവന്റെ ഖൗഫ് എന്താണ്? ഈ ശിക്ഷ ഇതിനു വേണ്ടി അള്ളാ ഈ പാപത്തിന്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെ ശിക്ഷിക്കുമോ എന്നുള്ളതാണ്. അവന്റെ റജാ എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് പൊറുത്തു തരുമെന്നുള്ളതാണ്. ഏത് സമയത്തും ഒരു നന്മ ചെയ്താലും ഒരു തിന്മ ചെയ്താലും എന്തവസ്ഥയിലാണെങ്കിലും ഒരു മുഅ്മിനിന്റെ ഈമാൻ ഏത് സമയവും ഈ രണ്ട് കാര്യങ്ങൾക്ക് നടുവിലായിരിക്കണം, റജാഇന്റെയും ഖൗഫിന്റെയും. അതിൽ ഉലമാക്കൾ പറയാറുള്ള വിഷയം, ഉണ്ടാവേണ്ടത് ഖൗഫു സാദിഖും റജാഉൽ മഹ്മൂദുമാണ്. ഖൗഫു സാദിഖ് എന്ന് പറഞ്ഞാൽ അവന്റെയും അവന്റെ പാപങ്ങൾക്കിടയിലും വന്നു നിൽക്കുന്ന ഭയം. ചില ആളുകൾ, ഷെയ്ത്താൻ വളരെയധികം ആളുകളെ തെറ്റിക്കുന്ന ഒരു കാര്യമാണ് ഈ റജാവും ഖൗഫും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആളുകൾക്ക്, പാപം ചെയ്യുന്ന ആളുകൾക്ക് ധാരാളം പ്രതീക്ഷ വെച്ചു കൊടുക്കും, അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നെ ധാരാളമായി പാപം പൊറുക്കുന്നവനാണ്, അവൻ പറയും അള്ളാഹു തആല പാപം പൊറുക്കുന്നവനാണ്, ഇങ്ങനെ ഇന്ന ഇന്ന കാര്യം ചെയ്താൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താൽ പാപം പൊറുത്തു കിട്ടും. അവൻ അതിലിങ്ങനെ ഒഴുകി ആ പാപത്തിന് വേണ്ടി അവൻ പറയുന്നതിനേക്കാൾ അള്ളാഹു തആല പാപം പൊറുക്കുന്നവനാണ്. പക്ഷേ ഷെയ്ത്താൻ അവനെ തെറ്റിക്കുകയാണ്. ചില ആളുകളെ ഭയം കൊണ്ട് തെറ്റിക്കും. അവൻ ചില പാപം ചെയ്തു പോയാൽ ഭയപ്പെട്ട് 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 അവനെ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന വരയ്ക്ക് വരെ അള്ളാഹുവിന്റെ കാര്യത്തിൽ നിരാശ വരുത്തിക്കുന്ന അവസ്ഥ. ഏത് സമയത്തും ഈ രണ്ടെണ്ണത്തിന്റെ നടുവിലായിരിക്കണം ഒരു മുഅ്മിനിന്റെ ഈമാൻ എന്നുള്ളത്. ഇനി അടുത്ത നാലാമത്തെ ബൈത്തിൽ പറയുന്നു, വഹുമുല്ലദീന മലാഅൽ ഇലാഹു ഖുലൂബഹും ബിവിദാദിഹി വമഹബ്ബതി റഹ്മാനി. വഹുമുല്ലദീന, അവർ ഈ പറയുന്ന ആളുകൾ, ഈ സിഫത്തുള്ള ആളുകളെ പറ്റി പറയാണ്. മലാഅൽ ഇലാഹു ഖുലൂബഹും, അവരുടെ കൽബിൽ അവരെ ഇലാഹിനെ കൊണ്ട് നിറച്ചതായിരിക്കും. അവരുടെ കൽബ് അവരെ ഇലാഹിനെ നിറച്ചതായിരിക്കും, അള്ളാഹു സുബ്ഹാനഹു വതആലയെ നിറച്ചതായിരിക്കും. ബിവിദാദിഹി, എന്തുകൊണ്ട്? ആ അള്ളാഹുവിനോടുള്ള അതിയായ ബുദ്ധ്, അതിയായ ഇഷ്ടം. വമഹബ്ബ, സ്നേഹം. അർറഹ്മാൻ, റഹ്മാനായ റബ്ബിനോടുള്ള അതിയായ സ്നേഹം കൊണ്ട് അവന്റെ കൽബ് നിറഞ്ഞതായിരിക്കും. ഏത് അമലിന്റെയും അടിസ്ഥാനം, മൻസിലകളിൽ വെച്ച് ഏറ്റവും ഉന്നതമായ ഒരു മൻസിൽ, അല്ലെങ്കിൽ ഏറ്റവും അസ്ലായ മൻസിൽ എന്താണ്? ഹുബ്ബിന്റെ മൻസിൽ, മഹബ്ബ, അള്ളാഹുവിനോടുള്ള ഹുബ്ബിന്റെ. കാരണം അതാണ് ഏത് അമാലുകളെയും, നമുക്ക് ഉപകാരപ്പെടുന്ന ഏത് സ്വാലിഹായ കർമ്മത്തെയും ഏറ്റവും എല്ലാ കാര്യങ്ങളെയും നിർണയിക്കുന്നത് ഹുബ്ബാണ്. ഒരു മനുഷ്യൻ എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ അടിസ്ഥാനം ഹുബ്ബായിരിക്കും. അവന് വെറുപ്പുള്ള ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അവൻ അതിനേക്കാൾ വെറുപ്പുള്ള ഒരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കും അത് ചെയ്യുന്നുണ്ടാവുക. എല്ലാ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം ഹുബ്ബാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള ഹുബ്ബ് ഒരുത്തന്റെ കൽബിൽ നിറഞ്ഞു കഴിഞ്ഞാൽ അവന് മറ്റെന്ത് തിന്മയോട് എത്ര വലിയ ഇഷ്ടമുണ്ടെങ്കിലും അവനത് ഒഴിവാക്കിയിരിക്കും. അതാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നത്, നിങ്ങൾ ജനങ്ങളോട് ദുനിയാവിനെ ഒഴിവാക്കാൻ പറഞ്ഞാൽ അവർക്കത് സാധിക്കൂല. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്, ദുനിയാവിനോട് അത്ര ബന്ധമുണ്ടാവും. അവരോട് പാപങ്ങളെ ഒഴിവാക്കാൻ പറഞ്ഞാൽ ദുനിയാവ് ഒഴിവാക്കുന്നതിനേക്കാൾ എളുപ്പമാണ് അവർക്ക് പാപം ഒഴിവാക്കുക എന്നുള്ളത്. ഇനി അതിനവർക്ക് സാധിക്കുന്നില്ല എങ്കിൽ അള്ളാഹുവിനോടുള്ള ഹുബ്ബ് അവരുടെ ഉള്ളിൽ ഉണ്ടാക്കുക. അള്ളാഹുവിന്റെ അസ്മാഉകൾ പഠിപ്പിച്ച്, അള്ളാഹുവിന്റെ സിഫാത്തുകൾ പഠിപ്പിച്ച്, അള്ളാഹു തആല ചെയ്യുന്ന നിഅമത്തുകളെ കുറിച്ച് ആലോചിച്ച് അള്ളാഹുവിനോടുള്ള ഹുബ്ബ് വർദ്ധിപ്പിക്കുക. അങ്ങനെ ഹുബ്ബ് വർദ്ധിച്ചാൽ അവന് എന്ത് കാര്യത്തിന് എളുപ്പമായിരിക്കും, എന്ത് കാര്യം പിന്നെ അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കാനും അവരെളുപ്പായിരിക്കും. ഷെയ്ഖ് പറയുന്നത് തഅല്ലുഖുൽ ഖൽബി ബിൽ മഹ്ബൂബ്, ഹുബ്ബിന്റെ അവസ്ഥ വരെയാണ് ആ അള്ളാഹുവിനോട് അവന്റെ കൽബ് എപ്പോഴും തഅല്ലുഖായിരിക്കും. വലുസൂമുൽ ഹുബ്ബി ലിൽ ഖൽബ്, അവന്റെ കൽബിൽ എപ്പോഴും അള്ളാഹുവിനോടുള്ള ഹുബ്ബ് നിറഞ്ഞതായിരിക്കും. ഫലാ തൻഫക് അൻഹു, അതില്ലാതെ അവന് പറ്റില്ല. അള്ളാഹുവിനോടുള്ള ഹുബ്ബ് നിറഞ്ഞാൽ അതില്ലാതെ അവന് ഒരിക്കലും പറ്റില്ല. അവന് അവന്റെ മെഹബൂബ്, അവന് ഇഷ്ടപ്പെടുന്ന മെഹബൂബ് വെറുക്കുന്ന എല്ലാ കാര്യവും വെറുക്കും. അതുകൊണ്ടല്ലാതെ അവന് കൽബിന് ഇൻഷിറാഹ് ലഭിക്കില്ല. ഫഇൻ തകല്ലമ തകല്ലമ ബില്ലാ, അവൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന് വേണ്ടിയാണ് സംസാരിക്കുക. വൈൻ സകത സകതലില്ല, അവൻ നിശബ്ദത പാലിക്കുന്നതിൽ അതവന് ഏറ്റവും അവൻ സ്നേഹിക്കുന്ന അവന്റെ മെഹബൂബായ അള്ളാഹുവിന് വേണ്ടിയായിരിക്കും. വൈൻ തഹറക്കഫലില്ല, അവന്റെ എല്ലാ ചലനങ്ങളും അള്ളാഹുവിന് വേണ്ടിയായിരിക്കും. വൈൻ സകനഫലഹു, അവന് എന്തെങ്കിലും പിന്നെ ഒരു ഒതുങ്ങിയിരിക്കുകയാണെങ്കിൽ കൂടി അതും അള്ളാഹുവിന് വേണ്ടിയായിരിക്കും. വയഹദുസു അനിൽ ഹുബ്ബി ഷൗഖ് ഇലല്ലാഹ്, അള്ളാഹുവിലേക്കുള്ള ആഗ്രഹം അവന്റെ ഹുബ്ബ് കൊണ്ട് നിറഞ്ഞിരിക്കും. അതുപോലെ തന്നെ ഇതിനേതു വൽഖൽഖു ഫലാ യകാദു സാഹിബുഹു യസ്തഖർ, അങ്ങനെയുള്ളവന്റെ കൽബിൽ ഒരു ടെൻഷനോ ഒരു പേടിയോ ഒന്നും ഉണ്ടാവില്ല, അത് നിലനിൽക്കൂല. എപ്പോഴെങ്കിലും വന്നാ പോലും അത് പെട്ടെന്ന് പോയിരിക്കും. അങ്ങനത്തെ അവസ്ഥയാണ്. അള്ളാഹുവിനോടുള്ള ഹുബ്ബ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിന് അള്ളാഹുവിനോടുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്ത് നമുക്ക് ഉണ്ടാവണം. ഒരു ഷെയ്ഖ് പറയാണ് ഇൻഖീല, ആരെങ്കിലും ചോദിക്കുകയാണ് ഫഹല്ലിൽ മുഹബ്ബത്തി അല്ലതീ ഹിയ അലൽ മറാതിബ്, ഏറ്റവും ഉന്നതമായ മർത്തബയായ ഈ മുഹബ്ബത്ത് അതിന് മിൻ വസീലത്തി വസബബ്, ഇതിനെന്തെങ്കിലും വഴിയുണ്ടോ? അള്ളാഹുവിനോടുള്ള ഹുബ്ബ് ഉണ്ടാക്കിയെടുക്കാൻ എന്തെങ്കിലും വഴിയും കാരണങ്ങളുണ്ടോന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇത് പറയാം. അപ്പൊ മറുപടി പറയേണ്ടത് ലം യജഅലില്ലാഹു മത്ലബൻ ഇല്ലാ ജഅല ലിഹുസൂലിഹി സബബ, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യവും വെച്ചിട്ടില്ല അതിലേക്ക് എത്താൻ ഒരു വഴി പഠിപ്പിച്ചു തരാതെ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോടുള്ള ഹുബ്ബ് ഉണ്ടാക്കുക എന്നുള്ളതിനുള്ള വഴികളിൽ അദ്ദേഹം പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല വെറുക്കുന്ന സംസാരങ്ങൾ, പ്രവർത്തനങ്ങൾ, ചിന്തകൾ, അതുപോലെ എല്ലാ കാര്യത്തെയും മുറിച്ചു കളയുക എന്നുള്ളത്. അതുപോലെ ധാരാളമായി കൽബിന്റെ ഹുദൂർ കൊണ്ട്, ഹുദൂറുൽ കൽബ് കൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് വിക്രുണ്ടാവുക. വതദബ്ബുർ കലാമിൽ കരീം, അള്ളാഹുവിന്റെ ഖുർആനിൽ തദബ്ബുറുണ്ടാവുക. അള്ളാഹു തആല നമുക്ക് നൽകിയ നിഅമത്തുകളെ കുറിച്ച് ധാരാളമായി ആലോചിക്കുക. അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, നമസ്കാരത്തിനു വേണ്ടി നിൽക്കുമ്പോൾ അത്രയധികം താഴ്മയിലും അള്ളാഹുവിന് മുമ്പിൽ അത്രയധികം വിനയത്തിലും നിൽക്കുക. അതുപോലെ തന്നെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളുടെ മജ്ലിസുകൾ കൂടുക. അതുപോലെ അള്ളാഹുവിന്റെ ആ ഇഷ്ടത്തെ ഇല്ലാതാക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം ഒഴിവായി നിൽക്കുന്ന അവസ്ഥ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇബ്നു ഖയ്യിം റഹിമഹുള്ള മദാരിജ് സാലിക്കീനിൽ ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ ഹുബ്ബ് എന്താണ് എന്നുള്ളതിന് 30 താരീഫുകൾ അദ്ദേഹം മദാരിജ് സാലിക്കീനിൽ വിശദീകരിക്കുന്നത് കാണാം. അതിന്റെ ഒരു ചെറിയ രൂപമാണ് ഈ മന്ദൂമയിൽ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള ഇഷ്ടം നമുക്ക് വർദ്ധിക്കും. അങ്ങനെ വർദ്ധിച്ചാൽ പിന്നെ നമ്മൾ അനുഭവിക്കുന്ന ആസ്വാദനം ഏറ്റവും ഉന്നതമായ മർത്തബയായിരിക്കും. മൻസിലുകളിൽ വെച്ച് ഏറ്റവും അസ്ലും ഏറ്റവും ഉന്നതമായതും മൻസിൽ മഹബ്ബയാണ് അള്ളാഹുവിനോട്. 5 ബൈത്ത് വഹുമുല്ലദീന അക്സറു മിൻ ദിക്രിഹി ഫിസ്സിർരി വല്ലിഅലാനി വല്ലഹ്യാനി, വഹുമുല്ലദീന മറ്റൊരു സിഫത്താണ് അക്സറു മിൻ ദിക്രിഹി, അവർ അള്ളാഹുവിനെ കുറിച്ച് അതിയായ ദിക്റുള്ളവരായിരിക്കും. അള്ളാഹുവിനെ കുറിച്ച് ദിക്റുള്ളവരായിരിക്കും. അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നാവുകൊണ്ടും തൽബുകൊണ്ടും. ഫിസ്സിർരി വല്ലിഅലാനി വല്ലഹ്യാനി, രഹസ്യത്തിലും പരസ്യത്തിലും സ്ഥിരമായിട്ട് അവർക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ ഉണ്ടാവും. അള്ളാഹുവിനെ മറക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞതുപോലെ മത്സ്യത്തിന് വെള്ളം എങ്ങനെയാണോ ആവശ്യം അതുപോലെ കൽബിന് എന്താവശ്യമാണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ ആവശ്യമാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ളത്. അള്ളാഹുവിനെ കുറിച്ച് ദിക്ർ നമുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. മത്സ്യത്തെ നമ്മൾ നോക്കി നോക്കി നമ്മൾ കാണാറുണ്ട്, ചിലപ്പോ വെള്ളത്തിൽ നിന്ന് ആ മത്സ്യത്തെ പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആദ്യം അതൊന്ന് പടയും, ഭയങ്കര അസ്വസ്ഥമായിരിക്കും. വീണ്ടും അത് അവിടെ തന്നെയാണെങ്കിൽ എന്താ ഉണ്ടാവുക? അത് ചത്തുപോവും. കൽബിന് അത്രയധികം കാഠിന്യം വന്നു പോവും. അള്ളാഹുവിനെ കുറിച്ച് ദിക്റില്ല എങ്കിൽ അവന്റെ അവസ്ഥ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഏത് സമയത്തും നമുക്ക് ആവശ്യമായിട്ടുള്ള, നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റ് എന്നുള്ളത്. എല്ലാവിധ ടെൻഷനുകളുടെയും എല്ലാവിധ ദുശ്ചിന്തകളുടെയും എല്ലാവിധ നമ്മൾ അനുഭവിക്കുന്ന അസ്വസ്ഥതകളുടെയും പരിഹാരം അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ മാത്രമാണ്. അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹൽ ലദീന ആമനു ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ വസബ്ഹൂഹു ബുക്റതൻ വഅസീല. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല ധാരാളമായി ദിക്ർ ചെയ്യണം, പ്രത്യേകമായിട്ട് പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ദിക്റുകളാണ്. ഇബ്നു തൈമിയ റഹിമഹുള്ള, ഇബ്നു ഖൈം റഹിമഹുള്ള പറയുന്നുണ്ട്, എന്റെ ഷെയ്ഖ് ഇബ്നു തൈമിയ റഹിമഹുള്ള സുബ്ഹി നമസ്കാരം കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ദിക്റുകൾ ചൊല്ലും, പ്രഭാതത്തിലെ ദിക്റുകൾ ചൊല്ലും. അത് ഏകദേശം ഒരു പിന്നെ പൂർവാനം വരെ, ബുഹാ സമയം വരെ നിലനിൽക്കുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം അത് കഴിഞ്ഞ് ഇബ്നു ഖൈം റഹിമഹുള്ളയോട് പറഞ്ഞു, ഇതെന്റെ രാവിലത്തെ ഭക്ഷണമാണ്, ഇതെന്റെ രാവിലത്തെ ഭക്ഷണമാണ്, ഇതില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഇതില്ലെങ്കിൽ എനിക്ക് എന്റെ അന്നത്തെ ദിവസം ഉണ്ടാവുകയില്ല എന്നുള്ളത്. അത്ര അധികം അള്ളാഹുവിനെ കുറിച്ച് ദിക്റിലേക്ക് മുഴുകാൻ നമുക്ക് സാധിക്കണം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു വ്യക്തി വന്ന് പറഞ്ഞു, ഇന്ന ശറായിഉൽ ഇസ്ലാം ഖദ് കസറത് അലയ്യ ഫൗസിനി. ദീനിന്റെ ശറഅ് എന്റെ മേലെ ഭയങ്കര ഭാരമായിട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് എന്നൊന്ന് ഉപദേശിക്കണം. ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ദീനി നിയമങ്ങൾ അനുസരിക്കുന്നിടത്ത് എനിക്കൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുക, നമസ്കരിക്കുമ്പോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോ സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യുമ്പോ ഭയങ്കരമായൊരു ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട്, എന്നെ ഉപദേശിക്കണമെന്നുള്ളത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു ലിസാനു ഖറതുബൻ മിൻ ദിക്രില്ല. നിന്റെ നാവ് എപ്പോഴും അള്ളാഹുവിന്റെ ദിക്ര കൊണ്ട് നനഞ്ഞിരിക്കട്ടെ. അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ വർദ്ധിപ്പിച്ചാൽ നമ്മുടെ ശരീരത്തിന് കുവത്ത് വർദ്ധിക്കും, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള കുവത്ത് വർദ്ധിക്കും ധാരാളമായി ദിക്റുകൾ വർദ്ധിപ്പിച്ചാൽ. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബഖൽ മുഫരിദൂൻ, മുഫരിദീങ്ങൾ മുന്നിട്ടിരിക്കുന്നു. ഖാലു വമൽ മുഫരിദൂൻ, സഹാബാക്കൾ ചോദിച്ചു ആരാണ് മുഫരിദീങ്ങൾ. ഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്-ദാകിറൂന അല്ലാഹ കസീറൻ വദ്-ദാകിറാൻ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന പുരുഷന്മാരും സ്ത്രീകളുമാണ് അവരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ ഇമാം സഅദി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ തന്നെ ദിക്റുള്ളാഹിയുമായി ബന്ധപ്പെട്ട ഫളലുകൾ പറയുന്ന ഒരു കവിതയുണ്ട്. നാം മുമ്പൊരിക്കൽ ആ കവിത വിശദീകരിച്ചിട്ടുണ്ട്, അള്ളാഹുവിനെ സ്മരിക്കുന്നതിന്റെ നേട്ടങ്ങൾ എന്നുള്ള വിഷയത്തിൽ. വകുന്ദാഖിറൻ ലില്ലാഹി ഫീ കുല്ലി ഹാലത്തിൻ എന്ന് തുടങ്ങുന്ന ഒരു ബൈത്ത് നാം മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്, അപ്പൊ അതിവിടെ കൊടുത്തിട്ടുണ്ട്, അതിപ്പോ വായിക്കുന്നില്ല. ആറാമത്തേത് യതഖറബൂന, അപ്പോ ഈ പറഞ്ഞത് മൻസിലത്തു ദിക്റാണ്, മൻസിലത്തു മഹബ്ബ പറഞ്ഞു, ഈ പറഞ്ഞത് മൻസിലത്തു ദിക്റാണ്. ആറാമത്തേത് യതഖറബൂന ഇലൽ മലീക്കി ബിഫിഅലിഹിം തഅഅതിഹി വതർകി ലിൽഇസ്യാനി, അല്ലാഹുവിലേക്കുള്ള ഖുർബത്തിന്റെ മൻസിലത്ത്, അല്ലാഹുവിലേക്ക് അടുക്കുന്ന മൻസിൽ അവരടുക്കും. യതഖറബൂന, അവരടുക്കും, ഇലൽ മലീക്കി ബിഫിഅലിഹിം, അവരുടെ കർമ്മങ്ങൾ കൊണ്ട് അവരുടെ രാജാവിന്റെ അടുക്കിലേക്ക്, ത്വാഅതിഹി അവനെ അനുസരിച്ചുകൊണ്ട്, വത്തർക്കിലിൽ ഇസ്യാനി പാപങ്ങളെ ഒഴിവാക്കിക്കൊണ്ടും. അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് അടുക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. കാരണം അല്ലാഹുവിലേക്ക് നാം എത്ര അടുത്തു നിൽക്കുന്നോ അത്രയും നമ്മൾ സുരക്ഷിതരാണ്. ഒരു ആട്ടിടയന്റെ അടുക്കൽ അവന്റെ ആടുകൾ നിൽക്കുന്നത് പോലെ, ഒരു ആട്ടിടയന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആടാണ് ചെന്നായിൽ നിന്ന് ഏറ്റവും സുരക്ഷിതരായിരിക്കുന്നത്. അതേസമയത്ത് അകന്നു നിൽക്കുന്ന ആടോ ചെന്നായിക്ക് എളുപ്പമാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് നാം എത്ര അടുത്തിരിക്കുന്നുവോ അത്രത്തോളം നാം സുരക്ഷിതരാണ്. പിശാചിനെ നമ്മുടെ അടുക്കിലെത്താൻ ബുദ്ധിമുട്ടാണ്. പല ആളുകൾക്കും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എങ്ങനെ എന്റെ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടും, എന്റെ പാപങ്ങൾ ഞാൻ എങ്ങനെ ഒഴിവാക്കും, എങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കും. എനിക്കറിയാം ഞാൻ ചെയ്യുന്നത് പാപങ്ങളാണ്, പക്ഷെ എനിക്ക് സാധിക്കുന്നില്ല ഇത് ഒഴിവാക്കാൻ. ഇതാണ് പല ആളുകളുടെയും ചോദ്യം. അവർ മനസ്സിലാക്കേണ്ടത് അവർ അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് ഒരുപാട് അകന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലാഹുവിൽ നിന്ന് അകലുന്നതിന്റെ ഓരോ ഘട്ടങ്ങൾ മനസ്സിലാക്കാതെ പോയതുകൊണ്ട് അകൽച്ചയുടെ അങ്ങേയറ്റത്താണ് പിശാച് അവരുടെ മേലെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുക. അത് ഓരോ അവസ്ഥ അനുസരിച്ച് അവർ അത് മാറ്റിയെടുക്കണം. ഇവിടെ പറയുന്നത് അള്ളാഹുവിലേക്ക് അടുക്കാൻ അള്ളാഹുവിനെ അനുസരിക്കുക, മഅസിയത്തുകൾ ഒഴിവാക്കുക, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക. അള്ളാഹു ഒരു ഖുദ്സിയായ ഹദീസിൽ നമുക്ക് കാണാം, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മാ ഇഫ്തറൽതുഹു അലൈഹി, ഒരടിമയും എന്റെ അടുക്കിലേക്ക് അടുക്കുന്നില്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അഥവാ ഫർളായ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അല്ലാതെ. വലാ യസാലു അബ്ദി യതഖറബു ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബഹു. അതായത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒന്നാമത്തെ കാര്യം നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. കൂടുതൽ അടുക്കാനുള്ള വഴി എന്റെ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നത് നഫലുകളുണ്ട്, സുന്നത്തായ കർമ്മങ്ങൾ എന്തൊക്കെയുണ്ടോ അത് കൂടുതൽ ചെയ്യുന്നത് വഴി നാം അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കും. അപ്പൊ എന്ത് കാര്യവും നിർബന്ധമായ കാര്യങ്ങളാണ് അള്ളാഹു തആല നമ്മുടെ മേലെ നിർബന്ധമാക്കിയത്. അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ ഔദാര്യമാണ്. നിർബന്ധമായ കാര്യങ്ങൾ ഇല്ല എങ്കിൽ പിശാച് എന്നേ നമ്മളെ കൊണ്ടുപോയിട്ടുണ്ടാകും. അതിനേക്കാൾ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ സുന്നത്തായ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ മുന്നിടുക. ഇതാണ് മൻസിലത്ത്, അള്ളാഹുവിലേക്ക് അടുക്കുന്നതിന്റെ മൻസിലത്ത് എന്ന് പറയുന്നത്. ഇനി അടുത്ത ബൈത്തിൽ ഷെയ്ഖ് ഇതിന്റെ തുടർച്ചയായിട്ട് പറയാണ്, ഏഴാമത്തേതിൽ ഫിഅലുൽ ഫറായിലി വൻ നവാഫിലി ദബുഹും മഅറുഇയതി തഖ്സീരി വൻ നുഖ്സാനി. ഫിഅലുൽ ഫറായിലി വൻ നവാഫിലി ദബുഹും, ഫർളായ കാര്യങ്ങളും സുന്നത്തായ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളത് അവരുടെ ശീലമായിരിക്കും. മഅറുഇയതി തഖ്സീരി വൻ നുഖ്സാനി, അവർ ചെയ്തിട്ട് അങ്ങനെ വെറുതെ ഇരിക്കാവൂല. അതിലെന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ, അതിലെന്തെങ്കിലും ന്യൂനത വന്നിട്ടുണ്ടോ, അത് നോക്കിക്കൊണ്ടായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക. അതായത് എപ്പോഴും ഫർളും സുന്നത്തുമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന കുറവുകളെ നമ്മൾ പരിശോധിക്കണം. പല കുറവുകളും വരാം. അതായത് ഏത് അമലിലും റൂഹിയായ വശവും ഉണ്ടാവും, ഫിഖഹിയായ വശവും ഉണ്ടാവും. ഫിഖഹിൽ കുറവ് വന്നാൽ റൂഹിയായ വശത്തിൽ കുറവ് വരും. അതായത് നമസ്കാരത്തിൽ സുജൂദ് എങ്ങനെയായിരിക്കണം, സുജൂദിന്റെ രൂപം എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ അത്തഹിയാത്തിൽ തശഹുദിന്റെ ഇരുത്തം എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ കൈ വെക്കുന്ന രീതികൾ, മറ്റു പലതും ഇപ്പൊ നോമ്പുമായി ബന്ധപ്പെട്ട ഫിഖഹിയായ മസല, അത് നേരായാൽ മാത്രമാണ് അതിന്റെ റൂഹിയായ ആസ്വാദനം പൂർണ്ണമാവുള്ളൂ. ഒരാൾ വിചാരിക്കാൻ എങ്ങനെ ഇരുന്നാലും എന്താ നിസ്കരിച്ചാൽ മതിയല്ലോ, അവനതിന്റെ ആസ്വാദനം ലഭിക്കില്ല. അപ്പൊ ഈ ഏത് കർമ്മം ചെയ്യുമ്പോഴും ഫിഖഹിയായ വിഷയങ്ങളിൽ കർമ്മത്തിന്റെ രൂപത്തിൽ എനിക്ക് കുറവ് വന്നിട്ടുണ്ടോ. ചില ആളുകൾ ഒരു അലസമായിട്ട് നമസ്കരിക്കും, അവർ ഇങ്ങനെ ഇരിക്കുക എങ്ങനെയെങ്കിലും നിസ്കരിക്കുക, ആ രീതിയിൽ അങ്ങനെ പാടില്ല. അതിലും ശ്രദ്ധിക്കണം. അതേസമയത്ത് അതിന്റെ റൂഹിയായിട്ടുള്ള അഥവാ എന്റെ കൽബിന്റെ ഹുദൂർ എത്രത്തോളമുണ്ട്, ഞാൻ എത്രത്തോളം ശ്രദ്ധയോടാണ് നമസ്കരിക്കുന്നത്, ഈ ചിന്തയും അവൻ അതേസമയത്ത് ഉണ്ടാവണം. ഈ കുറവുകൾ പരിശോധിക്കണം. അതാണ് ഏഴാമത്തെ മഞ്ചിൽ എന്ന് പറഞ്ഞാൽ ആ കർമ്മങ്ങളെ ശ്രദ്ധിക്കുക. ഏഴാമത്തെ ആയത്തത് നേരത്തെ പറഞ്ഞതിനോട് ചേർത്ത് പറയുന്നതാണ്. എട്ടാമത്തേത് സ്വബറുൻ നുഫൂസ അലൽ മകാരിഹി കുല്ലിഹ ഷൗഖൻ ഇലാ മാഹി ഫീഹി മിൻ ഇഹ്സാനി. സ്വബറു, അവര് ക്ഷമ അവലംബിപ്പിക്കും നഫ്സുകളെ. നുഫൂസ അൽ മകാരിഹി കുല്ലിഹ, അവർക്ക് വെറുപ്പുണ്ടാക്കുന്ന അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നുവോ അതിലെല്ലാം അവർ ക്ഷമ അവലംബിക്കും. ഷൗഖൻ ഇലാ മാ ഫീഹി മിൻ ഇഹ്സാനി, ആ സംഭവിച്ച കാര്യത്തിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ. മൻസിലത്ത് സ്വബിർ, ഇത് മറ്റൊരു ഉന്നതമായ അവസ്ഥയാണ് ക്ഷമയുടെ അവസ്ഥ എന്നുള്ളത്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനങ്ങൾ പല രീതിയിൽ സംഭവിക്കും. ഏത് സമയത്തും ഒരു മുഅ്മിനിൽ ഉണ്ടായിരിക്കേണ്ട, നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഗുണമാണ് അസ്വബർ എന്നുള്ളത്. സ്വബർ എന്ന് പറഞ്ഞാൽ ഹുവ ഹബ്സു നഫ്സി അലാ മാ യക്റഹുൽ ഇൻസാൻ ഇദാ കാന ഫീഹി റഹ്മാൻ. അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ചിട്ട് തന്റെ നഫ്സിനെ അവൻ വെറുക്കുന്ന കാര്യങ്ങളിൽ പിടിച്ചു നിർത്തലാണ് ക്ഷമ എന്ന് പറഞ്ഞാൽ. സ്വബർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ചിട്ട് അവനവന്റെ നഫ്സിനെ പിടിച്ചു നിർത്തുക എന്നുള്ളത്. സ്വബറിനെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ മൂന്നായിട്ട് തരംതിരിക്കാറുണ്ട്. സ്വബറിന് അലാ ത്വാഅത്തി ത്വാഅത്തിൻ ഹത്താ യുഅദ്ദിഹ, അള്ളാഹുവിനെ അനുസരിക്കുന്നതിലുള്ള ക്ഷമ. ആ കർമ്മം ചെയ്യുന്നത്, ആ അനുസരണം നിർവഹിക്കുന്നത് വരെ അള്ളാഹുവിനെ ആ നമ്മുടെ നഫ്സിനെ പിടിച്ചു നിർത്തുക എന്നുള്ളത്. വസബറുൻ അൻ മആസി മആസി അല്ലാഹ ഹത്താ യത്റുഖ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുന്ന കാര്യം ഒഴിവാക്കുന്നത് വരെ അതിൽ ക്ഷമ അവലംബിക്കുക എന്നുള്ളത്. അതുപോലെ വസബറുൻ അലാ അഖ്ദാരില്ലാ, നമ്മളെ ബാധിക്കുന്ന എന്തൊക്കെ വിഷയങ്ങളുണ്ടോ ആ കാര്യങ്ങളിലെല്ലാം അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽ ക്ഷമ അവലംബിക്കുക എന്നുള്ളത്. സഹോദരൻ, ഈ മൂന്ന് ഘട്ടങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിനെ അനുസരിക്കുന്ന ഒരു നന്മ ചെയ്യാൻ നമ്മുടെ നഫ്സ് മടി കാണിക്കും, നമ്മുടെ നഫ്സ് ക്ഷീണം കാണിക്കും,
നമ്മുടെ നഫ്സ് ചെയ്യണ്ട എന്ന് പ്രേരിപ്പിക്കും. ആ സമയത്ത് നഫ്സിനെ പിടിച്ചു നിർത്തി ആ പ്രവൃത്തി ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആ സമയത്ത് അതിലേക്ക് പോവാതെ നഫ്സിനെ പിടിച്ചു നിർത്തുക എന്നുള്ളത്. മൂന്നാമത്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കദറുകൾ, തീരുമാനങ്ങൾ ജീവിതത്തിൽ നടക്കുമ്പോൾ അത് അംഗീകരിക്കാനുള്ള അവസ്ഥയിൽ നഫ്സിനെ പിടിച്ചു നിർത്തുക. ഇതാണ് നഫ്സിന്റെ മൂന്നിനങ്ങൾ. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള നഫ്സിനെ മറ്റൊരു രീതിയിൽ, സബറിനെ മറ്റൊരു രീതിയിൽ വിശദീകരിക്കാറുണ്ട്. സബറിനെ രണ്ട് രീതിയിൽ പറയും അദ്ദേഹം. സബർ ഇൽത്തിറാരി, അസബർ ഇഖ്തിയാരി. ഇൽത്തിറാരി ആയിട്ടുള്ള സബർ, അഥവാ നിർബന്ധമായിട്ട് ഒറ്റം സഹിച്ചു പോകുന്ന ക്ഷമ. ഇഖ്തിയാരി എന്ന് പറഞ്ഞാൽ അവൻ തെരഞ്ഞെടുക്കുന്ന ക്ഷമ. ഇതിനെ പിന്നെയും രണ്ടായി വിഭജിക്കും. സബർ ഇൽത്തിറാരി, ഒരുത്തൻ സഹിക്കേണ്ട, അഥവാ പിന്നെ ഒരുത്തനൊരു ആക്സിഡന്റ് പറ്റി, അവന്റെ കാല് മുറിഞ്ഞു പോയി, അവനെന്താണ് അത് സഹിച്ചേ പറ്റുള്ളൂ, അത് വേറൊന്നും പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റുള്ളൂ, അത് സഹിക്കണം, അതാണ് നിർബന്ധമായി സഹിക്കുന്നത്. ഇഖ്തിയാരി എന്ന് പറഞ്ഞാൽ അവൻ ഏതെങ്കിലും ഒരു തിന്മയിൽ നിന്ന് അവന്റെ ശരീരത്തെ പിടിച്ചു നിർത്തുന്നത്. ഇതിനെ രണ്ടായി തിരിക്കുന്നത് ഇൽത്തിറാരി ബദനി എന്ന് പറയും, ഇൽത്തിറാരി നഫ്സി എന്നും പറയും. ഇൽത്തിറാരി ബദനി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഉദാഹരണം, ശരീരത്തിന്റെ അവയവത്തിന് എന്തെങ്കിലും പറ്റി അപ്പൊ സഹിക്കുക എന്നുള്ളത്. ഇൽത്തിറാരി നഫ്സി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മൾ ഇഷ്ടപ്പെട്ട ആളുകൾ മരണപ്പെടുമ്പോ നമ്മൾ പിടിച്ചു നിർത്തൂലേ, കാരണം നമ്മൾ സഹിച്ചേ പറ്റുമോ, നമുക്കൊന്നും ചെയ്യാനില്ല. അങ്ങനെ സഹിക്കുന്നതിനാണ് ഇൽത്തിറാരിയായ സബ്ർ നഫ്സി എന്ന് പറയുന്നത്. ഇനി ഇഖ്തിയാരി ആയിട്ടുള്ളത്, ഇഖ്തിയാരി ബദനി എന്ന് പറഞ്ഞാൽ നമുക്കൊരു പാപം ചെയ്യാനുള്ള എല്ലാ സൗകര്യവും കിട്ടി, ആ അവസ്ഥയിൽ നമ്മുടെ ശരീരത്തെ പിടിച്ചു നിർത്തുന്ന അവസ്ഥ, അതാണ് ഇഖ്തിയാരി ബദനി. ഇഖ്തിയാരി നഫ്സി എന്ന് പറഞ്ഞാൽ പാപത്തിനുള്ള ചിന്തകൾ ധാരാളമായിട്ട് വന്ന് നമ്മുടെ നഫ്സിനെ ബുദ്ധിമുട്ടിക്കുമ്പോൾ നഫ്സിനെ പിടിച്ചെടുത്ത അവസ്ഥ. ഇതാണ് സബറിനെ വേറെ രീതിയിൽ വിശദീകരിക്കാറുള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് ഇൽത്തിറാരിയും ഇഖ്തിയാരിയും മനസ്സിലാവും. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ആദ്യം സഹോദരന്മാർ പൊട്ടൻകെട്ടിൽ കൊണ്ടുപോയിട്ടു. അപ്പോ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനുണ്ടായിരുന്ന സബർ ഏതാണ്? ഇൽത്തിറാരിയാണോ ഇഖ്തിയാരിയാണോ? ഇൽത്തിറാരിയാണ്. കാരണം എന്താണ്? യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, അത് സഹിക്കാനുള്ള അവരുടെ വഴിയില്ല. എന്നാൽ പിന്നീട് ഈജിപ്തിൽ പിന്നെ ഇമ്രത്ത് അസീസ് വ്യഭിചരിക്കാൻ വേണ്ടി ക്ഷണിക്കുമ്പോ തന്റെ ശരീരത്തെ പിടിച്ചു നിർത്തുകയാണ്. അപ്പൊ അവരെന്താണ്? സബർ ഇഖ്തിയാരിയാണ്. ഇൽത്തിറാരിയേക്കാൾ സബർ ഉത്തമം ഏതാണ്? ഇഖ്തിയാരി ഏതാണ്? അള്ളാഹുവിന്റെ ഒരു സുന്നത്താണത്. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോ നമ്മൾക്ക് യാതൊരു നിയന്ത്രണമില്ലാത്ത കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പരീക്ഷിക്കും. നമുക്ക് സഹിക്കാനുള്ള ഒരു വഴി ഉണ്ടാവില്ല, അത് സബർ ഇൽത്തിറാരിയായിരിക്കും. പക്ഷെ പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതആല സബർ ഇഖ്തിയാരിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിശീലനമായിട്ട് അത് മാറുകയും അള്ളാഹുവിന്റെ വലിയൊരു പരീക്ഷണത്തിൽ നമുക്ക് നമ്മെ പിടിച്ചു നിർത്താനുള്ള ശക്തി അതിലൂടെ ഉണ്ടാകും. അപ്പൊ നാം പറഞ്ഞത് മൻസിലത്തു സബറാണ്, അത് നിർബന്ധമായിട്ട് ഒരു അടിമക്ക് ഉണ്ടാവേണ്ടതാണ്. ഈ അടുത്ത ബൈത്തിൽ പറയുന്നു, നസലൂ ബി മൻസിലത്തി ദിവ ഫഹും ബിഹാ ഖദ് അസ്ബഹു ഫീ ജന്നതിൻ വ അമാനിൻ. നസലൂ ബി മൻസിലത്തി ദിവ, അവർ മൻസിലത്തു ദിവയിലേക്കെത്തും. ഫഹും ബിഹാ ഖദ് അസ്ബഹു ഫീ ജന്നതിൻ വ അമാനിൻ, അതുകൊണ്ട് അവർ സ്വർഗത്തിലേക്കും ഏറ്റവും വലിയ നിർഭയത്വത്തിലേക്കും അവരെത്തിച്ചേരും. സബറിനേക്കാൾ ഉന്നതമായ ദർജയാണ് അരിവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സഹോദരങ്ങളെ, നമ്മൾ ഈ ദീൻ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും, ദീനുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം തെളിയിച്ചു കൊടുക്കേണ്ടി വരും അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക്. നമ്മൾ കേട്ട് ഒരു ദർസ് കേട്ടു, അത് പോയി എന്തൊക്കെയോ അറിഞ്ഞു പഠിച്ചു, അവിടെ നിൽക്കില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഓരോ നിമിഷവും നമ്മൾ പരീക്ഷിക്കും. നമ്മൾ കേൾക്കുന്ന ഏതൊരു ഇൽമിനും അള്ളാഹു സുബ്ഹാനഹു വതആല ഒരിക്കൽ അതുകൊണ്ടുള്ള അമൽ ആവശ്യപ്പെടുന്ന അവസ്ഥയുണ്ടാവും, അഥവാ അത് നമ്മൾ അമൽ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വതആല ഇബാദത്ത് ചെയ്യുക എന്നുള്ള ലക്ഷ്യം മനസ്സിൽ വെച്ച് അതാണ് എന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളുടെ എല്ലാം ഞാൻ നേടിയെടുക്കേണ്ടത് എന്നുള്ള ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ഇവിടെ പറയുന്നത് മൻസിലത്തു റിള, മൻസിലത്തു റിള അഅലാ മിൻ മൻസിലത്തി സബർ, സബറിന്റെ മൻസിലത്തിനേക്കാൾ ഉന്നതമായ അവസ്ഥയാണ് റിള എന്ന് പറയുന്നത്, തൃപ്തി ഉണ്ടാവുക. അള്ളാഹു തആലയുടെ ഒരു പരീക്ഷണം വന്നാൽ അതിൽ തൃപ്തി ഉണ്ടാവുക എന്ന് ഷെയ്ഖ് പറയുന്നതാണ്. ഫഇന്ന സബർ, സബർ എന്ന് പറഞ്ഞാൽ ഹബ്സു നഫ്സി വഖഫുഹ അലാ മാ തക്റഹ് മഅ വുജൂദി മനാസിഅതി ഫീഹാ. സബർ എന്ന് പറഞ്ഞാൽ ഒരുത്തൻ അവന്റെ നഫ്സിനെ പിടിച്ചു വെക്കുമ്പോഴും എന്തുണ്ട് അവന്? അതിലൊരു ബുദ്ധിമുട്ടവൻ അനുഭവിക്കുന്നുണ്ട്, എന്നിട്ടാണ് അവൻ ക്ഷമിക്കുന്നത്. അതായത് നമ്മളിപ്പോ ഒരു ക്ഷമ അവലംബിക്കുന്ന, അള്ളാഹുവിന്റെ ഒരു വിധിയിൽ ക്ഷമ അവലംബിക്കുക എന്ന് പറയുമ്പോ നമ്മൾ കഷ്ടപ്പെട്ട് പിടിച്ചു നിർത്തുകയാണ് അവിടെ സബ്ര്. അതുകൊണ്ട് പക്ഷെ അവന്റെ ഉള്ളിൽ എന്തുണ്ട്? അതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് എപ്പോഴും അവന്റെ ഉള്ളിൽ ഉണ്ടാവും. പക്ഷേ റിവ എന്ന് പറഞ്ഞാൽ ആ ബുദ്ധിമുട്ട് അവന്റെ ഉള്ളിൽ ഉണ്ടാവില്ല. അവന് വരുന്ന ആ പരീക്ഷണത്തിൽ അവന്റെ കൽബ് ഏറ്റവും വലിയ സമാധാനമടയുന്ന ഇൻഷിറാഹ് അനുഭവിക്കുന്ന അവസ്ഥയായിരിക്കും അവനുണ്ടാവുക. അത് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരീക്ഷണത്തെ അവൻ ആസ്വദിക്കുക മറ്റുള്ള ആളുകൾ ഏറ്റവും നല്ല സുഖസൗകര്യത്തിൽ അനുഭവിക്കുന്ന ആസ്വാദനായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമുക്ക് കാണാം, ഒരു സ്വാലിഹിനെ അല്ലാഹു തആല ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കും. അങ്ങനെ അവൻ ഒരു കമ്പിളിപ്പോപ്പ് മാത്രമേ ധരിക്കാനുണ്ടാവുകയുള്ളൂ. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, നിങ്ങളെല്ലാവരും റഹായിൽ ഏറ്റവും നല്ല സുഖസൗകര്യത്തിലുള്ള പോലെയുള്ള അവസ്ഥയായിരിക്കും അവനുണ്ടാവുക. ദിമ അല്ലാഹുവിലുള്ള തൃപ്തി സബറിനേക്കാൾ ഉന്നതമായ അവസ്ഥ. നമുക്കുണ്ടാവുന്ന പരീക്ഷണങ്ങളിൽ അള്ളാഹുവിന്റെ തീരുമാനം നടന്നു എന്നുള്ളതിൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ ഒരു ഇൻഷിറാഹ് സദറോടുകൂടി അള്ളാഹു തൃപ്തി അടയുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയാറുള്ളത് റിവ എന്നുള്ളതിന് പറയും ജന്നത്തു ദുന്യ വ മുസ്തറാഹുൽ ആബിദീൻ, ദുനിയാവിലെ സ്വർഗമാണ് അള്ളാഹുവിനുള്ള തൃപ്തി എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ആബിദീങ്ങൾക്ക് ഏറ്റവും റാഹത്ത് നൽകുന്ന കാര്യമാണ് ഈ റിവ എന്ന് പറഞ്ഞാൽ. വമൻ റളിയ അനില്ലാഹി റളിയല്ലാഹു അൻഹു, ആരാണോ അല്ലാഹുവിനെ തൃപ്തിപ്പെടുന്നത് അവനെ അല്ലാഹുവും തൃപ്തിപ്പെടും. വമൻ റളിയ അനില്ലാഹി ബിൽ യസീരി മിനൽ റിസ്ഖ് റളിയല്ലാഹു മിൻഹു ബിൽ യസീരി മിനൽ അമൽ, അള്ളാഹുവിൽ നിന്നുള്ള കുറഞ്ഞ റിസ്ഖിൽ ഒരുത്തൻ തൃപ്തിപ്പെട്ടാൽ അവനിൽ നിന്നുള്ള കുറഞ്ഞ അമല് കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെടും. നാം അള്ളാഹു എത്രത്തോളം തൃപ്തിപ്പെടുന്നുവോ അത്രത്തോളം അള്ളാഹു നമ്മയും തൃപ്തിപ്പെടും. എന്നിട്ട് ഹഖീഖത്തുർ റിവ, റിവയുടെ ഹഖീഖത്ത് എന്ന് പറഞ്ഞാൽ ദീനിയായിട്ട് അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ എന്തൊക്കെയുണ്ടോ അതിൽ ഒരു മനസ്സിലൊരു കുഴപ്പവുമില്ലാതെ പൂർണ്ണമായി അംഗീകരിക്കുക. ഷറഈ അതായത് കൗനിയായിട്ട്, ഒന്ന് ഷറഈയായിട്ട്, കൗനിയായിട്ട് അള്ളാഹുവിന്റെ ഖദറുകൾ എന്തൊക്കെ നടക്കുന്നു, അള്ളാഹുവിന്റെ പിന്നെ ഖദറുകൾ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ രണ്ട് രീതിയിലുണ്ടാവും. ഒന്ന് ഷറഈയായിട്ടുണ്ടാവും, ഒന്ന് കൗനിയായിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഖദരിയായിട്ടുണ്ടാവും. ഷറഈയായിട്ട് പറഞ്ഞാൽ നമ്മുടെ നിസ്കാരത്തിലെ അതുപോലെ മറ്റുള്ള ഷറഈയായ നിയമങ്ങൾ. കൗനിയായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ. ഈ രണ്ട് കാര്യത്തിലും പൂർണ്ണമായ തൃപ്തി യോടുകൂടി അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് മൻസിലത്തുർ റിവ. പത്താമത്തേത് ശകറുല്ലദി ഔല ഖലായിക ഫളഹു ബിൽ ഖൽബി വൽ അഖ്വാലി വൽ അർകാനി മൻസിലത്തുർ ശുക്ർ, നന്ദി കാണിക്കുന്നതിന്റെ ശകറു അവര് നന്ദി കാണിക്കും. അല്ലദി ഔല ഖലായിക ഫളഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേലെ ചൊരിഞ്ഞിട്ടുള്ള ഔദാര്യങ്ങളുടെ മേലെ അവർ നന്ദി കാണിക്കും. ബിൽ ഖൽബി വൽ അഖ്വാലി വൽ അർകാനി, കൽബ് കൊണ്ട് കാണിക്കും, അവരുടെ നാവ് കൊണ്ട്, സംസാരം കൊണ്ട് കാണിക്കും, അവരുടെ അവയവങ്ങൾ കൊണ്ട് കാണിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് നന്ദി കാണിക്കുക എന്നുള്ളത് റിലയേക്കാൾ ഒരു പക്ഷെ ഉന്നതമായ അവസ്ഥയാണ്. അതായത് ഒരടിമയ്ക്ക് ഒരു പരീക്ഷണം വന്നു കഴിഞ്ഞാൽ ആ പരീക്ഷണത്തെ അവൻ നേരിടുമ്പോൾ അവൻ സ്വീകരിക്കുന്ന അവസ്ഥ മൂന്നോ നാലോ തരത്തിലാണ്. ഒന്ന് ഒരു മുഅ്മിന്റെ അവസ്ഥ, ഒന്ന് സബറാണ്, അത് അവന്റെ മേലെ നിർബന്ധമായിട്ടുണ്ടാവണം നാം പറഞ്ഞത്. രണ്ടാമത്തേത് അദ്ദേഹമാണ്, സബറിനേക്കാൾ ഉന്നതമായ തൃപ്തി ഉണ്ടാവുക എന്നുള്ളത്. മൂന്നാമത്തേത് ശുക്രാണ്, അതിന്റെ പേരിൽ നന്ദി കാണിക്കുക എന്നുള്ളത്. ആ ശുക്രനോടൊപ്പം തന്നെ ചില ആളുകൾ ഹംദിന്റെ അവസ്ഥയിലേക്കും, അതിനുവേണ്ടി അള്ളാഹുവിനെ സ്തുതിക്കുക എന്നുള്ളതാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ മാത വലദുൽ അബ്ദ്, ഒരടിമയുടെ മകൻ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കും, എന്റെ അടിമയുടെ ഏറ്റവും പ്രിയപ്പെട്ട സമറത്ത് ഫുആദി, നിങ്ങൾ അവന്റെ മകനെ പിടിച്ചോ? അവ പിടിച്ചു, അവൻ മരണപ്പെട്ടോ? അവൻ മരണപ്പെട്ടു. അപ്പൊ എന്താ എന്റെ അടിമ പറഞ്ഞത്? അപ്പൊ മലക്കുകൾ പറയും, ഹമിദക സുമ്മ ഇസ്തർജ, അള്ളാഹ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു, പിന്നെ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പോ പറയും, ബിദൂനി അബ്ദി ബൈതൻ ഫിൽ ജന്ന, എന്റെ അടിമയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു വീട് പണി, എന്നിട്ട് അതിന് എന്ത് പേരിടാം? ബൈത്തുൽ ഹംദ്, ഹംദിന്റെ ഭവനം. അത് ഉന്നതമായ അവസ്ഥയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പരീക്ഷണത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്ത് കൊണ്ട് മാത്രം എത്തിച്ചേരാൻ പറ്റുന്നത്. ഇവിടെ മൻസിലത്തു ശുക്ർ അതിനോട് യോജിക്കുന്ന ഒരവസ്ഥയാണ്. ഏതവസ്ഥയിലും അള്ളാഹുവിന് നന്ദി കാണിക്കാൻ പറ്റുക എന്നുള്ളത്, അത് കൽബ് കൊണ്ട് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുക, നാവ് കൊണ്ട് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പറയുക, അവയവങ്ങൾ കൊണ്ട് പറഞ്ഞാൽ ആ അനുഗ്രഹങ്ങളെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്യുക, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക. നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് അള്ളാഹു തആല തന്നിട്ടുള്ളത്!
നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ എല്ലാ സൗകര്യങ്ങളും അതിന് പിന്നെ നമ്മൾ നന്ദികേട് കാണിക്കുന്ന അവസ്ഥ. ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു, ഒരു അടിമയുടെ മേലിൽ നിന്ന് അല്ലാഹു തആല ചൊരിഞ്ഞ ഒരു നിഅമത്ത് നീങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ അവൻ അവന്റെ സ്വന്തത്തിൽ ഓതിക്കൊള്ളട്ടെ. അലൈസല്ലാഹു ബിഅലമ അതായത് അനിശാക്കിരി, നന്ദി കാണിക്കുന്നവരെ കുറിച്ച് ആയത്ത് ഓർമ്മല്ല, നന്ദി കാണിക്കുന്നവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയുന്നവനല്ലയോ. അലൈസ അല്ലാഹു ബിഅലമ ബിശാക്കിരി എന്താണ് അല്ലാഹു അലം, അതായത് നന്ദി കാണിക്കുന്നവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയുന്നവനല്ലയോ എന്നുള്ളത് ഓതിക്കൊള്ളട്ടെ എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നത് കാണാൻ സാധിക്കും. അതായത് നന്ദി കാണിക്കുക, അവനൊരു നിഅമത്ത് ലഭിച്ചാൽ ശുക്ര കാണിക്കും, അവനൊരു പരീക്ഷണം വന്നാലും അവനെന്തെങ്കിലും നഷ്ടപ്പെട്ടാലും അവൻ ശുക്ര കാണിക്കും. കാരണം എന്താണെന്നോ, അവനറിയാം ഈ പരീക്ഷണം ഇതെന്ത് നഷ്ടപ്പെട്ടതിനേക്കാൾ വലിയൊരു ഷെറിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല എന്നെ കാത്തിരക്ഷിച്ചതാണ്. അല്ലാഹുവിനെ കുറിച്ച് അറിയുന്നതിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഒരു ഉദാഹരണം മുമ്പേ പറയാറുണ്ട്, സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടിയെ കൊല്ലുന്ന സന്ദർഭം നമുക്കറിയാം. മുഅ്മിനീങ്ങളായ ഒരു ഉപ്പാന്റെ ഉമ്മാന്റെയും മകനെ പിന്നെ ഹിദർ അലൈഹി ഇസ്ലാം കൊല്ലുമ്പോ മൂസാ നബി അലൈഹി ഇസ്ലാമിന് അറിയില്ല എന്താണ് സംഭവം എന്ന്, എന്താണ് നടക്കുന്നതെന്ന്. അവസാനം ഒരു കാരണമില്ലാതെ ഒരു കുട്ടിയെ കൊല്ലുകയാണെന്ന് ചോദിച്ചിട്ട് അവസാനം കാരണം പറയുന്നത് എന്താണ്, ഈ കുട്ടി വലുതായി കഴിഞ്ഞാൽ ഉമ്മാനെ ഉപ്പാനെ എന്തിനു നിർബന്ധിക്കും, കുഫറിന് നിർബന്ധിക്കും. അങ്ങനെ അവർ ദോഷം ചെയ്യുന്നതിനേക്കാൾ അല്ലാഹു തആല നല്ല മക്കളെ അവർക്ക് കൊടുത്തോളും, അതിനു വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി ആ ഉപ്പാന്റെ ഉമ്മാന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. ആ ഉപ്പാക്ക് ഉമ്മാക്ക് എന്തറിയില്ല, ഇതൊന്നും അറിയില്ല, എന്റെ മകനെ ആരോ കൊന്നുപോയി. പക്ഷെ അവർക്കുണ്ടായ ഏറ്റവും വലിയ ഹൈറല്ലേത് കുഫറിലേക്ക് എത്തുന്നതിനേക്കാൾ എന്ത് വലിയ അനുഗ്രഹമായിരുന്നു. ഇത് മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഹിക്മത്തിനെ കുറിച്ചും അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ചും അല്ലാഹുവിന്റെ അളമത്തിനെ കുറിച്ചും നമ്മൾ ചിന്തിക്കണം, നമ്മൾ പഠിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞത് ശുക്രനെ കുറിച്ചാണ്, അല്ലാഹുവിന് ഏത് സമയത്തും നന്ദി കാണിക്കുന്ന അടിമകളായി നമുക്ക് മാറാൻ പറ്റുക എന്നുള്ളത്. പതിനൊന്നാമത്തേത് സഹിബു അത്തവക്കുല ഫീ ജമീഇ ഉമൂരിഹിം മഅബദലി ജഹദീം ഫീ റിദ റഹ്മാനി മൻസിലത്തു തവക്കുൽ. സഹിബു അത്തവക്കുല ഫീ ജമീഇ ഉമൂരിഹിം, അവരുടെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിലെല്ലാം അവർ അല്ലാഹുവിനെ തവക്കുൽ ചെയ്യുന്നവരായിരിക്കും. മഅബദലി ജഹദീം ഫീ റിദ റഹ്മാനി, അല്ലാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ചിട്ട് അവർ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യും, അത് ചെയ്തുകൊണ്ട് തവക്കുൽ ചെയ്യുന്നവർ. തവക്കുൽ ചെയ്യുന്നതിന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. തവക്കുൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അടിമകളുടെ മേലെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് നിർവഹിക്കുകയും അല്ലാഹുവിനെ തൃപ്തി പ്രതീക്ഷിച്ച് അത് നിർവഹിക്കുകയും എന്നാൽ കൽബിൽ പൂർണ്ണമായ ഇഹ്തിമാദ് ആശ്രയം അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രവുമാവുക, ഇതാണ് തവക്കുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഷെയ്ഖ് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങൾ വേണം. الاعتماد على الله وثقة بالله فيعتمد على ربه بقلبه في جلب ما ينفعه في امر دينه ودنياه ദീനിന്റെയും ദുനിയാവിന്റെയും വിഷയങ്ങളിൽ നന്മ വരുന്നതിന് പൂർണ്ണമായും അല്ലാഹു സുബ്ഹാനഹു വതആലയെ നമ്മൾ ആശ്രയിച്ചിരിക്കണം. അതുപോലെ തന്നെ ഫയബ്റഉ മിൻ നഫ്സിഹി വഹൗലിഹ വഖുവതിഹ, അവന്റെ പിന്നെ സ്വന്തത്തിൽ തന്നെ അവൻ അവന്റെ കഴിവും ശക്തിയും അവന്റെ ചുറ്റുപാടുകളെല്ലാം വെച്ചിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കുകയും വേണം. ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടാവണം. എന്നാൽ ശേഖരോട് പറയുന്നത് സാധാരണ തവക്കുൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുക ഒന്നാമത്തെ കാര്യം എന്താ, റിസ്ക്കാണ്. തവക്കുൽ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കുന്നത് റിസ്ക്കിനെ കുറിച്ചായിരിക്കും. ഇവിടെ ശേഖ് ചർച്ച ചെയ്യുന്നത് ദുനിയവിയായിട്ടുള്ള വിഷയങ്ങളിലുള്ള തവക്കുലല്ല, ശേഖ് ചർച്ച ചെയ്യുന്നത് ദിനിയായിട്ടുള്ള വിഷയത്തിലുള്ള തവക്കുലാണ്. അതായത് ഒരു സൽക്കർമ്മം, ഒരു ഇബാദത്ത്, നല്ല കാര്യം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നാമത് നാം അതിനുവേണ്ടി പരിശ്രമിക്കണം, അതിനുവേണ്ടി കാര്യങ്ങൾ ഒരുക്കണം. ഇപ്പോൾ ചില ആളുകൾക്ക് സുബിഹി ജമാഅത്തിന് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളായിരിക്കും. ചില ആളുകൾ സുബിഹി ജമാഅത്ത് നമസ്കരിക്കാൻ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അവർ എഴുന്നേൽക്കുന്നില്ല, പ്രശ്നം ഉണ്ടാവും. അവരിങ്ങനെ ഞാൻ എഴുന്നേൽക്കും, അള്ളാഹ് എന്നെ എഴുന്നേൽപ്പിക്കും, അങ്ങനെ പറഞ്ഞു നിന്നിട്ട് ഒന്നും ചെയ്യില്ല. അവർ ചെയ്യുന്നത് നേരെ എതിരായിരിക്കും. രാത്രി ഒരുപക്ഷെ വയറ നിറച്ച് ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ, നേരം വഴുകി ഉറങ്ങുന്ന അവസ്ഥ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന അവസ്ഥ. ഇങ്ങനെ ആളുകൾക്ക് എന്ത് പറ്റൂല, രാവിലെ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇത് ആഗ്രഹിക്കുന്ന ആളുകൾ അവർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്.
ഇതിനു വേണ്ടിയുള്ള സാഹചര്യങ്ങൾ, ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക് അനുഭവപ്പെട്ട, അത് ചില ആളുകൾക്ക് രാത്രി നമസ്കാരത്തിന്റെ വിഷയത്തിലായിരിക്കാം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട, അതിന് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, അത് അവൻ മനസ്സിലാക്കുകയും അത് ചെയ്യുകയും ഫുമ്മഅത്തമദല്ലാഹ്, പിന്നെ അള്ളാഹുവിന് ഇത്തിമാദ് ചെയ്യുക, അള്ളാഹുവിനെ ആശ്രയിക്കുക, അതാണ് ചെയ്യേണ്ടത്. ഇനി തിന്മ ഒഴിവാക്കാൻ ചില ആളുകൾ പറയും ഞാൻ വീണ്ടും വീണ്ടും തിന്മ ചെയ്തു പോകുന്നു, തിന്മയിൽ വീണ് പോകുന്നു. അവൻ ആ തിന്മക്കുള്ള എല്ലാ സാഹചര്യത്തിലും ഇരിക്കുന്നുണ്ടാവും. ആ തിന്മ ചെയ്യാൻ അവൻ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണോ അതിന്റെ നടുവ് പോയിട്ട് അവൻ ഇരിക്കുക. എന്നിട്ട് അവൻ പറയണം അള്ളന്നെ പുറത്തുതരും, അള്ളനിക്ക് പുറത്തുതരും, അള്ളനെ രക്ഷിക്കും, അള്ളന്നെ എന്തെങ്കിലും ഈ തിന്മ ഒഴിവാക്കി തരും. അങ്ങനെയല്ല, അവൻ മനസ്സിലാക്കണം. ഇപ്പൊ ചില ആളുകൾ ശഹവത്ത് ബാധിക്കുന്ന ആളുകൾ, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവരെ നോട്ടത്തെ പരമാവധി നിയന്ത്രിക്കണം, അവരെ ഭക്ഷണം നിയന്ത്രിക്കണം. അവർക്ക് ശഹവത്തുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ അവർ ഒഴിവാക്കേണ്ടി വരും, സുന്നത്തായ നോമ്പ് നോൽക്കേണ്ടി വരും, അതിനുള്ള സാഹചര്യങ്ങളിൽ നിന്ന് അവർ ഒഴിവാകേണ്ടി വരും. അങ്ങനെ ഒരുപാട് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം, പിന്നെ അള്ളാഹുവിനെ ഇത്തിബാദ് ചെയ്യണം. പിന്നെ അള്ളാഹു തആല എന്നെ കൈവിടില്ല, എന്നെ സഹായിക്കും, എന്നെ ഒരിക്കലും കൈവിടില്ല. ദീനിയായിട്ടുള്ള തവക്കുലിനെ കുറിച്ച് നമുക്ക് അറിയുന്നില്ല, അതാ പ്രശ്നം. തവക്കുൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും എന്റെ ഉപജീവനം, എന്റെ റിസ്ക് അള്ളാഹു തവക്കുൽ ചെയ്താൽ മതി. തവക്കുൽ ദുനിയാവിൽ മാത്രമല്ല തവക്കുൽ, ദീനിയായ വിഷയത്തിൽ അള്ളാഹു എന്നെ തെറ്റിക്കില്ല, അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെ നിലനിർത്തും. ആ തവക്കുലും അതോടൊപ്പം അമലും ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഉപജീവനത്തിന്റെ കാര്യത്തിൽ നമ്മൾ പോണ പോലെ അള്ളാഹു തവക്കുൽ ചെയ്യും, നമ്മൾ പണിയെടുക്കും. അതുപോലെ ഇതിനും അതുപോലെ തന്നെയാണ്, നന്മ ചെയ്യാനും തിന്മ വിരോധിക്കാനും. എന്ന് ഷേഖ് പറയുകയാണ്, وَأَمَّا مَنِ اسْتَعَانَ بِاللَّهِ وَتَوَكَّلَ عَلَيْهِ مَعَ تَرْكِهِ الْإِجْتِهَادِ اللَّازِمِ لَهُ فَهَذَا لَيْسَ بِتَوَكُّلٍ ആരെങ്കിലും അള്ളാഹുവിന് പൂർണ്ണമായി ഭരമേൽപ്പിച്ച് അള്ളാഹുവിനോട് സഹായം ചോദിച്ച് അവൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയാൽ അത് തവക്കുലല്ല, ബൽ അജ്ദുൻ വമുഹാനതുൻ, അത് ദുർബലതയാണ്, അത് അലസതയാണ്, അവന്റെ ഒരു കാര്യമില്ല. വലാലിക മയ്യബ്ദുൽ ഇജ്തിഹാദഹു, മറ്റൊരുത്തൻ ധാരാളമായി കഠിന പരിശ്രമം ചെയ്യുന്നുണ്ട്. വയഅ്തമിദു അലാ നഫ്സിഹി, അവന് സ്വന്തത്തിൽ ഫുൾ ആശ്രയിക്കുകയാണ്. ചില ആളുകൾ അങ്ങനെയുണ്ട്, നന്മ ചെയ്യാനാണെങ്കിലും തിന്മ വിരോധിക്കാനാണെങ്കിലും ഞാൻ ഈ തിന്മ ഇന്നെ കൊണ്ട് കഴിയും, ഞാൻ എന്തായാലും ചെയ്യും, അങ്ങനെ വിചാരിക്കുന്ന ആളുകൾ. വലാ യതവക്കലു അലാ റബ്ബിഹി, അത് അള്ളാഹുവിനെ തവക്കുൽ ചെയ്യുന്നില്ല എങ്കിൽ ഫഹുവ മഖ്ദൂലുൻ, അവൻ നഷ്ടക്കാരനാണ്. ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു കാണാം, അസാസു കുല്ലി ഖൈറിൻ അൻ തഅലമ അന്ന മാ ശാ അല്ലാഹു കാന വമാ ലം യശാ ലം യകുൻ, എല്ലാ നന്മയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ മാ ശാ അല്ലാഹു കാന വമാ ലം യശാ ലം യകുൻ, അത് നിങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹ് എന്ത് ഉദ്ദേശിച്ചോ അത് നടക്കും, അള്ളാഹ് എന്ത് ഉദ്ദേശിക്കുന്നില്ലയോ അത് നടക്കില്ല. അതുകൊണ്ട് നിങ്ങളൊരു നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു എന്നുള്ള ഔദാര്യമാണ്, ഒരു തിന്മ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹ് നമ്മളെ കൈവിട്ടു എന്നുള്ള എന്റെ ലക്ഷണമാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്ന ആളുകളായിരിക്കണം. അതുപോലെ നമ്മൾ ചെയ്യേണ്ട ജോലി ചെയ്യണം, മൻസിലത്തു തവക്കുൽ. അടുത്തത് മൻസിലത്തുൽ ഇഹ്സാൻ, പന്ത്രണ്ടാമത്തേത് അബദു അൽ ഇലാഹ അലാ ഇതിഖാദി ഹുദൂരിഹി ഫതബവ്വഉ ഫീ മൻസിലിൽ ഇഹ്സാനി. അബദു അൽ ഇലാഹ അലാ ഇതിഖാദി ഹുദൂരിഹി, അവൻ അവന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്നത് പൂർണ്ണമായ ഹുദൂറോടുകൂടി, അവന് ഉറപ്പുണ്ടാവും ഞാൻ എന്റെ കൽബ് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കാനുള്ള ബോധത്തിലാവും ഇബാദത്ത് ചെയ്യുക. അവൻ എന്താണ് നേട്ടം വെക്കുന്നത്? ഇഹ്സാനിന്റെ ദർജയിലെത്തണം. നമുക്കറിയാം അദ്ദീനു അലാ സലാസ മറാതിബ്, ദീന് മൂന്ന് മർത്തബകളിലാണ്, ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ. അതുകൊണ്ട് തന്നെ എന്താണ് ഇഹ്സാൻ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? അൻ തഅബുദല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകൻ തറാ ഫഇന്നഹു യറാക, അല്ലാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യുക. അള്ളാഹുവിനെ നീ കാണുന്നില്ലെങ്കിലും നിന്നെ അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ള നിലക്ക്. ഇഹ്സാനിന് മൂന്ന് ദർജകളുണ്ട്, ഇഹ്സാനിനകത്ത് മൂന്ന് സ്ഥാനങ്ങളുണ്ട്. ഏറ്റവും ഒന്നാമത്തേത് മുറാഖബത്ത്, അള്ളാഹുവിനെ നോക്കുന്നുണ്ട് എന്നുള്ള ബോധത്തിൽ നമ്മൾ സൂക്ഷിച്ച് ജീവിക്കുക. രണ്ടാമത്തേത് ഹയാ, അള്ളാഹുവിനോട് ലജ്ജ ഉണ്ടാവുക. ലജ്ജയോടുകൂടി അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ചിലപ്പോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷെ അള്ളാഹ് കാണും അള്ളാഹിന്റെ മുമ്പിൽ മോശമാണ് എന്നുള്ള നിലക്ക് ലജ്ജയോടുകൂടി ഇരിക്കുന്ന അവസ്ഥ. മൂന്നാമത്തേത് അൽ ഉൻസ്, അവനും അള്ളാഹു സുബ്ഹാനഹു വതആലയും മാത്രമാകുന്ന ഏറ്റവും ഉന്നതമായ ഇഹ്സാനിന്റെ അവസ്ഥ. അപ്പൊ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ പൂർണമായും കൽബ് അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് തഅല്ലുഖ് ചെയ്ത് അള്ളാഹു ഏത് നിമിഷവും എന്നെ കാണുന്നുണ്ട്, അള്ളാഹുവിന്റെ മഅയ്യത്ത്, അള്ളാഹുവിന്റെ സാമീപ്യം ആസ്വദിക്കുന്ന ഉന്നതമായ ദീനിന്റെ അവസ്ഥയാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി പതിമൂന്നാമത്തേത്, പിന്നെ ഷെയ്ഖ് പറയുന്നു, നസ്ഹു അൽ ഖലീഖത ഫീ ദിലാ മഹ്ബൂബിഹിം ബിൽ ഇൽമി വൽ ഇർശാദ് വൽ ഇഹ്സാന. പതിനാലാമത്തെ ബൈത്ത് അതിനോടൊപ്പം, സഹിബുൽ ഖലായിക ബിൽ ജുസൂമി വ ഇന്നമാ അർവാഹുഹും ഫീ മൻസിലി ഫൗഖാനി.
നസഹു അൽ ഖലീഖത ഫീ റിളാ മഹ്ബൂബിഹിം, അവരവരുടെ ചുറ്റുമുള്ള സൃഷ്ടികളോടൊക്കെ നസീഹത്ത് കൊടുക്കും അള്ളാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെടുന്ന കാര്യങ്ങളിൽ. ബിൽ ഇൽമി, ഇൽമു കൊണ്ട്, വൽ ഇർഷാദ് നേരായ മാർഗം കാണിച്ച്, വൽ ഇഹ്സാൻ അവരോട് നന്മ ചെയ്തുകൊണ്ട്. സഹിബു അൽ ഖലായിക ബിൽ ജുസൂമി വ ഇന്നമ, അവരവരുടെ ശരീരം കൊണ്ട് സൃഷ്ടികളോടൊപ്പം ജീവിക്കുന്ന ആളുകളായിരിക്കും. അർവാഹും ഫീ മൻസിലി ഫൗഖാനി, എന്നാൽ അവരുടെ റൂഹ് ഉന്നതമായ അള്ളാഹു സുബ്ഹാനഹു വതആല അടുക്കൽ അല്ലെങ്കിൽ പരലോക ചിന്തയിൽ അതായി അവിടെയായിരിക്കും അവരുടെ കൽബും റൂഹും ഉണ്ടാവുക എന്നുള്ളത്. ഇത് സൃഷ്ടികളുമായി ബന്ധപ്പെട്ട കാര്യം പറയുകയാണ്, സൃഷ്ടികളോട് ചെയ്യേണ്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്. നമുക്കറിയാം ഒരടിമയുടെ അള്ളാഹുവിനോടുള്ള ഹക്ക് പൂർത്തിയാവണമെങ്കിൽ അവൻ സൃഷ്ടികളോട് ചെയ്യേണ്ട ഒരുപാട് ഹക്കുകളുണ്ട്. എന്നാലേ അവൻ അള്ളാഹുവിനോടുള്ള ഹക്ക് യഥാർത്ഥ രൂപത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. സൃഷ്ടികളോട് അവൻ സ്വന്തത്തിൽ എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് അവന്റെ ചുറ്റുമുള്ളവരോട് ഇഷ്ടപ്പെടണം. ഒരു കാഫിറിനോട് പോലും നമ്മൾ ഇഷ്ടപ്പെടുന്നത് എന്താണ്? നമ്മൾ ഇഷ്ടപ്പെടുന്നത് എന്താണ്? ഹിദായത്താണ്, സ്വർഗത്തിൽ പ്രവേശിക്കണം. ഒരു കാഫിറിന്റെ വിഷയത്തിൽ നമ്മൾ പൊതുവായി ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണ്? അവൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന മുവഹ്ഹിദാവണം. നമ്മൾ ദഅവത്ത് ചെയ്യും, അള്ളാഹുവിലേക്ക് ക്ഷണിക്കും, അവർ അത് അവരോടുള്ള ഒരു പിന്നെന്താ പറയാ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തോടുള്ള ഒരു ഇതാണ്. അത് മറ്റ് പൊതു അർത്ഥത്തിലല്ല, മുസ്ലിങ്ങൾ തമ്മിലുള്ള അർത്ഥത്തിലല്ല, പക്ഷേ ഹിദായത്ത് ലഭിക്കണം, അവൻ നരകാഭികാശി ആവരുത്, സ്വർഗത്തിലേക്ക് കടക്കുന്ന ആളായി മാറണം, ആ ഒരു നസീഹത്ത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും. അത് ഇൽമു കൊണ്ടും ഇർഷാദ് കൊണ്ടും ഇഹ്സാനോടുകൂടി നന്മ ചെയ്തിട്ടായിരിക്കണം. നന്മ ചെയ്യുക എന്ന് പറഞ്ഞ് ആളുകൾക്ക് ഉപകാരങ്ങൾ ചെയ്യുന്ന ആളായിരിക്കണം. നമ്മുടെ മുസ്ലിമീങ്ങൾക്കും അതുപോലെ പിന്നെ സാധുക്കൾക്കെല്ലാം സഹായം ചെയ്യുന്ന, വിശക്കുന്നവന് ഭക്ഷണം നൽകുന്ന, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം എത്തിച്ചു കൊടുക്കുന്ന, അതുപോലെ തന്നെ ജാഹിലുകളെ പഠിപ്പിക്കുന്ന, വാലിമുകളെ തടയുന്ന, മദ്ലൂമുകളെ സഹായിക്കുന്ന, അതുപോലെ എല്ലാ രീതിയിലും അവർ നമ്മൾ സൃഷ്ടികളെ സഹായിച്ചുകൊണ്ടിരിക്കണം, സൃഷ്ടികൾക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴും സഹിബു അൽ ഖലായിക ബിൽ ജുസൂമി വ ഇന്നമ, അവരുടെ ശരീരം കൊണ്ട് സൃഷ്ടികൾക്ക് നന്മ ചെയ്യുമ്പോഴും അർവാഹുഹും ഫി മൻസിൽ ഫൗഖാനി, അവരുടെ റൂഹ് എന്താണ്? എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ അവസ്ഥയിലായിരിക്കും. അഥവാ ശരീരം ഭൂമിയിലും കൽബ് പരലോകത്തുമായിരിക്കുന്ന ഏറ്റവും അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത, പരലോകത്തെ കുറിച്ചുള്ള ചിന്ത ആ രീതിയിൽ മാത്രമായിരിക്കുന്ന അവസ്ഥ, അതാണ് ഇവിടെ പറയുന്നത്. ഇനി പതിനഞ്ചാമത്തേത്, പതിനഞ്ചാമത്തേത് ബില്ലാഹി ദഅവാതുൽ ഖലായിഖി കുല്ലിഹ ഖൗഫൻ അലൽ ഈമാനി മിൻ നുഖ്സാനി. ബില്ലാഹി ദഅവാതുൽ ഖലായിഖി കുല്ലിഹ, എല്ലാ വിഷയത്തിലും എല്ലാ അടിമകൾക്കും അല്ലാഹു ആവശ്യക്കാരനാണ് എന്ന് അവർ ഓർത്തുകൊണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഖൗഫൻ അലൽ ഈമാനി മിൻ നുഖ്സാനി, ഭയപ്പെട്ടുകൊണ്ട് അവരുടെ ഈമാനിൽ കുറവ് വരും. ഇത് മൻസിലത്തു ദിആയ, നമ്മുടെ കാര്യങ്ങൾ മേൽനോട്ടം അഥവാ കാത്തു സൂക്ഷിക്കുന്ന അവസ്ഥ. പലപ്പോഴും നമുക്കെല്ലാം സംഭവിക്കുന്ന ഒരു അബദ്ധമാണ് വിഷയത്തിൽ. അഅ്മാലുകളെ എങ്ങനെ കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകാം? അത് ചെയ്യുമ്പോൾ മാത്രമല്ല, ഒരു അമൽ എങ്ങനെ സ്ഥിരമായി ചെയ്യാമെന്നുള്ളത് മാത്രമല്ല, ആ അമലിനെ എങ്ങനെ നിലനിർത്താം എന്നുള്ളത്. ചില ആളുകൾ ഒരു അമൽ ചെയ്യും, പിന്നെ അവന്റെ റിയാവ് കൊണ്ട്, അവന്റെ ഉജുബു കൊണ്ട്, അവന്റെ കിബിർ കൊണ്ട്, ലോകമാന്യത, അവൻ ഞാൻ നല്ലൊരു അമൽ ചെയ്തു, അല്ലെങ്കിൽ അഹങ്കാരം, ഇതുകൊണ്ടൊക്കെ എന്താവും? ആ അമൽ പൊളിഞ്ഞു പോകും. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വല്ലദീന യുഅതൂന മാ ആതൌ വഖുലൂബുഹും വജില, ഇല്ലാ അള്ളാഹുവിന്റെ മാർഗത്തിലൊക്കെ ചെലവഴിക്കുന്ന ആളുകൾ അവരെ കൽബ് പേടിച്ച് മറച്ചിട്ടായിരിക്കും. അപ്പൊ ഈ ആയത്ത് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അത് മദ്യപിക്കുന്ന അല്ലെങ്കിൽ കളവ് നടത്തുന്ന ആളുകളെ കുറിച്ചാണോ പറയുന്നത്? റസൂൽ പറഞ്ഞു, യാ ബിൻത സിദ്ദീഖ്, അല്ല, സിദ്ദീഖിന്റെ മകളല്ല, അവർ യസൂമൂൻ വയസല്ലൂൻ, അവർ നിസ്കരിക്കുന്ന നോമ്പ് നിൽക്കുന്ന ആളുകളാണ്, പക്ഷെ അവർ പേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അമലുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത്. വളരെ സലഫുകൾ പറയുമായിരുന്നു, അമൽ ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾ ശ്രദ്ധിക്കാറുള്ളത് ആ അമൽ സ്വീകരിക്കുന്നതിലാണ്. നമ്മൾ എപ്പോഴും തഖബ്ബൽ മിന്ന എന്ന് ദുആ ചെയ്യണം. ഈ വിഷയത്തിൽ നാം വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ട കാര്യം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനാണ്, അള്ളാഹുവിന്റെ ഖലീലായ അള്ളാഹു സുബ്ഹാനഹു വതആല ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അള്ളാഹു പറഞ്ഞ സ്ഥലത്ത് അള്ളാഹു പറഞ്ഞതുപോലെ കഅബ നിർമ്മിച്ചു കഴിഞ്ഞിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്തത് എന്താണ്? റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം. അപ്പൊ നമ്മുടെ അമാലുകൾ നമ്മൾ എത്ര പറയണം? അപ്പൊ നമ്മുടെ അമാലുകളെ എപ്പോഴും ഏറ്റവും നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കണം. അത് ഖൗഫോടും റജാവോടും കൂടിയായിരിക്കും. അള്ളാഹു തആല ഇത് സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയിലും അള്ളാഹു തആല എന്തെങ്കിലും കുറവ് വന്ന് പോകുമോ എന്നുള്ള ഭയത്തിലും കാത്തു സൂക്ഷിക്കുന്ന ആളുകളായിരിക്കണം. പതിനാറാമത്തെയും പതിനേഴാമത്തെയും ബൈത്ത്,
ഖദഫു അൽ ഖുലൂബ അൻ ശവാഗില കുല്ലിഹ ഖദ് ഫറഗൂഹ മിൻ സിവർ റഹ്മാനി ഹറകാതുഹും വഹുമൂമുഹും വഉസൂമുഹും ലില്ലാഹി ലാ ലിൽ ഖൽഖി വശ്ശൈത്താനി അജഫു അൽ ഖുലൂബ അൻ ശവാഗില കുല്ലിഹ. മറ്റുള്ള എല്ലാ ശുഗലുകളിൽ നിന്നും ചിന്തകളിൽ നിന്നും അവർ കൽബിനെ ഒഴിവാക്കിയിട്ടുണ്ടാവും. എല്ലാത്തിനും ഒഴിവാക്കും, എന്തൊഴികെ? റഹ്മാനായ റബ്ബിനെ ഒഴികെ. ഹറകാത്തുഹും വഹുമൂമുഹും വഉസൂമുഹും, അവരുടെ ചലനങ്ങൾ, അവരുടെ ചിന്തകൾ, അവരുടെ തീരുമാനങ്ങൾ ലില്ലാഹ്, അള്ളാഹുവിനു വേണ്ടിയായിരിക്കും. ലാ ലിൽ ഖൽഖി വശ്ശൈത്താനി, ഒരു സൃഷ്ടിക്കും വേണ്ടിയാവൂല, ഷെയ്ത്താനു വേണ്ടിയിട്ടുമാകില്ല. വളരെ ഉന്നതമായ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ചിന്ത കൽബിൽ കൊണ്ട് ആ ശുഗലിൽ നടക്കുന്ന ആളുകൾ, അവരുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. അവരെ കൽബ് മറ്റെല്ലാ അനാവശ്യമായ കാര്യങ്ങളിൽ ഒഴിവാക്കിയതായിരിക്കും, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത നിറഞ്ഞതായിരിക്കും. അവരുടെ ചലനങ്ങൾ, അവരുടെ ചിന്ത, അവരുടെ തീരുമാനങ്ങൾ, എന്ത് വിഷയവും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ളതായിരിക്കും. മറ്റുള്ള സൃഷ്ടികളുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ പിശാചുമായി ബന്ധപ്പെട്ടോ അവർ ബന്ധപ്പെടുത്തൂല. അതായത് നമ്മുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം എന്താണോ അതായിരിക്കും നാം എപ്പോഴും ചിന്തിക്കുക. പിന്നെ ആരാണോ ഏറ്റവും കൂടുതൽ കാര്യത്തെ ഇഷ്ടപ്പെടുന്നത് അതിനാണ് അവർ ഏറ്റവും കൂടുതൽ സംസാരിക്കുക, ഏറ്റവും കൂടുതൽ ഓർക്കുക. അപ്പൊ അള്ളാഹുവിനെയും പരലോകത്തെയും ഓർക്കുന്ന നമ്മൾ എന്ത് കാര്യം വന്നാലും അതിനെ കുറിച്ച് ചിന്ത ഉണ്ടാവേണ്ടത്. ഇബ്നു ജൗസി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സയ്യിദുൽ ഖാത്തറിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ചിന്ത എന്താ? അള്ളാഹും പരലോകവുമാണ്. അതിന് അദ്ദേഹം ഉദാഹരണം പറയുന്നത്, ഒരു വീട്ടിലേക്ക് കുറച്ച് ആളുകൾ കയറാണ്, അപ്പൊ ആളുകള്, ഒരാൾ മരത്തിന്റെ ജോലി ചെയ്യുന്ന ആളാണ്, ഇപ്പൊ നമ്മുടെ ഭാഷയിൽ പറയാട്ടോ, ഒരാള് ഒരു ടൈൽസ് പണിക്കാരനാണ്, അല്ലെങ്കിൽ ഒരാളൊരു പെയിന്റിന്റെ ജോലി ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ അത് ഓരോ ജോലികളാണ്. ഈ ആളുകൾ ഒരു വീട്ടിലേക്ക് കയറിയാൽ മരത്തിന്റെ ജോലിക്കാരൻ എന്താ നോക്കുക? ഏതാണ് മരം, ഏതാണ് അങ്ങനെ നോക്കും. ഒരു ടൈൽസിന് പണിക്കാരൻ നോക്കുക, ഏതാ ടൈൽസ് നോക്കും. ഒരു പെയിന്റിന് പണിക്കാരൻ എന്താ നോക്കുക, ഏതാ പെയിന്റ് നോക്കും. കാരണം എന്താ? അവൻ മുഴുകിക്കിടക്കുന്ന കാര്യം അതാണ്. ഇപ്പൊ ഏതാണോ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മളൊന്നും കാണാത്തൊരു കാര്യം കാണുക ആരായിരിക്കും? ആ വിഷയത്തിൽ പഠിക്കുന്ന ആളായിരിക്കും. ഒരു ബോട്ടണി, ചെടികളെ കുറിച്ച് പഠിക്കുന്ന ഒരു അധ്യാപകൻ ഒരു സ്ഥലത്തെത്തിയ ആൾ ആദ്യം കാണാൻ ഏതൊക്കെ ചെടികളുണ്ടെന്ന് നോക്കുക. ജന്തുജീവജാലങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരാൾ വന്നാൽ എന്തൊക്കെ ജന്തുക്കളുണ്ടെന്നൊക്കെ. അതേപോലെ അദ്ദേഹം ഇതുപോലൊരു ഉദാഹരണം പറഞ്ഞിട്ട് പറയാണ്, അതുപോലെ മുഅ്മിനീങ്ങളുടെ കൽബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കൊണ്ട് നിറഞ്ഞതാണ്, പരലോകത്തിനെ കുറിച്ച് നിറഞ്ഞതാണ്. അവൻ എന്ത് കാണുമ്പോഴും ഈ ചിന്ത ഉണ്ടാവും. അവന് നല്ല മധുരമുള്ള ഒരു പഴം കഴിക്കുമ്പോ അവൻ ചിന്തിക്കും, അള്ളാഹു തആല സ്വർഗത്തിൽ എനിക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന പഴങ്ങളെ കുറിച്ച്. അവൻ സ്വന്തം ഭാര്യയുമായി ആസ്വദിക്കുമ്പോൾ അവൻ ചിന്തിക്കും സ്വർഗത്തിൽ അള്ളാഹു തആല ഒരുക്കിയിട്ടുള്ള ഹൂറിലിംഗങ്ങളെ കുറിച്ച്. അവനൊരു വേദന അനുഭവിക്കുമ്പോൾ അവൻ ചിന്തിക്കും നരകത്തിലെ ശിക്ഷയെ കുറിച്ചിട്ട്. മാനസികമായൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അവൻ ചിന്തിക്കും നരകത്തിൽ ഉണ്ടാകുന്ന ഭയപ്പാടിനെ കുറിച്ച്. എന്ത് കാര്യം അവൻ കണ്ടാലും അവൻ ബന്ധപ്പെടുത്തുക അള്ളാഹുവിനോടും പരലോകത്തിനോടായിരിക്കും. അത് അള്ളാഹു നിറഞ്ഞ ഒരാളുകൾക്കേ ഇത് മനസ്സിലാവുള്ളൂ, ബാക്കിയുള്ള ചിന്തകളിൽ നിന്നാവൂല. ബാക്കിയുള്ള എന്ത് ചിന്ത നമ്മുടെ കൽബിൽ കയറിയോ അത് നമുക്ക് കൂടുതൽ എന്താ പറയാ ടെൻഷൻ, കൽക്ക്, ബുദ്ധിമുട്ടുകൾ, മാനസികമായ സമ്മർദ്ദം ഇത് മാത്രമേ ഉണ്ടാക്കുള്ളൂ. നിങ്ങൾ പരിശോധിച്ചാൽ മതി, നമ്മൾ വേറെ എന്ത് കാര്യത്തെ കുറിച്ച് നമ്മൾ ആഴത്തിൽ ചിന്തിച്ചാലും നമ്മുടെ കൽബിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുക ഹം ഉണ്ടാക്കും, ഗം ഉണ്ടാക്കും, ഹുസ്ന ഉണ്ടാക്കും, കൽക്ക് ഉണ്ടാക്കും. അതായത് ടെൻഷൻ, ഡിപ്രഷൻ, ആൻസൈറ്റി, അങ്ങനെയൊക്കെ പറയുന്ന പല കാര്യങ്ങൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയാണെങ്കിൽ നമ്മൾ പഠിക്കണം. നമ്മൾ എന്ത് കാര്യവും ദുനിയാവിൽ അള്ളാഹു തആല ഒരുക്കിയിട്ടുള്ള എന്ത് ആസ്വാദനവും സ്വർഗത്തിലേക്ക് നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അറിയിക്കാനാണ്. എന്ത് വേദനയും നരകത്തിൽ ഒരുക്കി വെച്ചിട്ടെന്ന് അറിയിക്കാനാണ്. ആ രീതിയിൽ അതിനെ കണ്ടാൽ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. കൽബിൽ എപ്പോഴും ആ ചിന്ത നിറയണമെന്ന് മാത്രം അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. 18-ാമത്തെ അവസാനത്തെ ബൈത്ത്, നിഅമർ റഫീഖു ലിത്വാലിബി സുബുലല്ലതി തുഫ്ലി ഇലൽ ഖൈറാത്തി വൽ ഇഹ്സാനി. നിഅമർ റഫീഖ് ലിത്വാലിബി സുബുലല്ലതി, ഈ പറഞ്ഞ വഴികൾ, ഇത് തേടുന്ന ഒരുവരെന്ന് പറഞ്ഞാൽ ഉന്നതനായ ഏറ്റവും നിഅമർ റഫീഖ് ഏറ്റവും നല്ല സുഹൃത്താണ്. തുഫ്ലി ഇലൽ ഖൈറാത്തി വൽ ഇഹ്സാനി, അവൻ നന്മയിലേക്കും ഇഹ്സാനിലേക്കുമാണ് അവൻ എത്തിക്കുക എന്നുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദീനിൽ നമുക്ക് നമ്മൾ ഈമാനികമായി നേടിയെടുക്കേണ്ട ശക്തിയെ കുറിച്ചാണ് ഈ പറയുന്നത്. പരീക്ഷണ ഘട്ടങ്ങളിൽ ഓരോ സമയത്ത് സബ്റ് ഒരു സ്ഥാനത്തായിരിക്കും, ദില മറ്റു സ്ഥാനത്തായിരിക്കും, തവക്കൽ മറ്റു സ്ഥാനത്തായിരിക്കും, അല്ലാഹു ഇഹ്സാൻ മറ്റൊരു സ്ഥാനത്തായിരിക്കും. അത് ഏത് സമയത്ത് വരണം എന്നുള്ളത് നാം കൂടുതൽ മനസ്സിലാക്കണം. അങ്ങനെ ഈ വഴി തേടുന്ന ഒരാളെ സംബന്ധിച്ച് നിഅമർ റഫീഖ് ഏതുപോലെ
അല്ലാഹു തആല പറയലേ മിനൻ നബിയീന വസിദ്ദീഖീന വശുഹദായി വസ്വാലിഹീന വഹസുന ഉലൈക റഫീഖ സിറാത്തൽ മുസ്തഖീമിലുള്ള നബിമാരെയും സിദ്ദീഖങ്ങളെയും ശുഹദാക്കളെയും സാലിഹീങ്ങളെയും പോലത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ഓരോ മൻസിലുകൾ മൻസിലത്തു സബർ മൻസിലത്തു ദുവ മൻസിലത്തു തവക്കുൽ മൻസിലത്തുൽ യഖ്ല മൻസിലത്തുൽ ഇഖ്ലാസ് മൻസിലത്തുൽ ഇഹ്സാൻ മൻസിലത്തുൽ ശുക്ർ ഇങ്ങനെ ഓരോ അവസ്ഥകൾ ജീവിതത്തിൽ നാം പകർത്തിയെടുക്കുമ്പോഴാണ് നമുക്ക് ഉണ്ടാവുക. ഇത് വളരെ ചുരുക്കത്തിൽ പറഞ്ഞതാണ്. ഇത് ഓരോന്നും നമുക്ക് ധാരാളമായി വിശദീകരിക്കാൻ ഖുർആനിന്റെയും ഹദീസിന്റെയും ദലീലുകളുടെ അടിസ്ഥാനത്തിൽ ധാരാളമായി വിശദീകരിക്കാം. ഈ വിഷയത്തിൽ മനോഹരമായൊരു ഗ്രന്ഥം, വിശാലമായൊരു ഗ്രന്ഥമാണ് മദാരിജു സാലിക്കീൻ എന്നുള്ളത്. ഇബ്നു ഖയ്യിം റഹ്മഹുള്ളാഹ് വളരെ ബൃഹത്തായ മൂന്ന് മജല്ലകളായിട്ടുള്ള വളരെ ഈ ഓരോ മൻസിലുകളും ആ ഓരോ മൻസിലിന്റെ തഹ്ഖീഖുകളും ഓരോ സ്ഥാനങ്ങളും എല്ലാം വിശദീകരിക്കുന്ന ഒരു കിതാബാണ് പിന്നെ മദാരിജു സാലിക്കീൻ എന്നുള്ളത്. തുലാബുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പൊ നാം പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഈ ഓരോ അവസ്ഥകളും നേടിയെടുക്കേണ്ട പരീക്ഷണം അള്ളാഹു സുബ്ഹാനഹു വതആല കൊണ്ടുവന്ന് തരുമ്പോൾ അള്ളാഹുവിലുള്ള ഫിഖത്ത് കൊണ്ട് അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ ശക്തി കൊണ്ട് അത് നേടിയെടുക്കാൻ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചിരിക്കണം, അവന്റെ ദീനിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, അഅമാലുകൾ കൊണ്ട് ആ ഈമാൻ കുവ്വത്തുള്ളതായിരിക്കണം. അല്ലെങ്കിൽ ആ പരീക്ഷണത്തിൽ നമ്മൾ തോറ്റുപോകും. അള്ളാഹു സുബ്ഹാനഹു വതആല അവനിലേക്ക് ഏറ്റവും അടുക്കുന്ന നാളെ പരലോകത്ത് അവനെ കണ്ണിറയെ കണ്ട് ആസ്വദിക്കുന്ന എഹ്സാൻ ചെയ്യുന്ന മുഅ്മിനീങ്ങളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.